ഭാരതീയ ചിന്താധാരകൾ അടുത്ത തലമുറകളിലേക്ക് എത്തിക്കാൻ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സഹസ്രാവധി ജനങ്ങൾക്കും വിനീത പ്രണാമം. ഭാരതീയ ചിന്താധാരകൾ അതിൻ്റെ ഒരു ഭാഗമായ ചരിത്രം, ആ ചരിത്രത്തിൻ്റെ വിശകലനത്തിന് ഭാരതത്തിൽ ഇന്ന് യോഗ്യരായവർ എല്ലാവരെയും കൂടി ഒരു ഹാളിലിരുത്തുകയാണെങ്കിൽ ആ ഹാളിലിരിക്കുന്നവരുടെ നേതാവാകാൻ യോഗ്യതയുള്ള വ്യക്തിയുടെ 55 മിനിറ്റ് നേരത്തെ പ്രഭാഷണം കഴിഞ്ഞ് ആ വ്യക്തിയുടെ 7 അയൽവക്കത്ത് വരാൻ യോഗ്യതയില്ലാത്ത, ചരിത്രം പഠിക്കാൻ മാത്രം ആഗ്രഹമുള്ള ഒരു സാധാരണക്കാരൻ എന്ന് പറയുമ്പോൾ സിംപ്ലിസിറ്റിയോ ഹ്യൂമിലിറ്റിയോ ഭവ്യതയോ കൊണ്ട് പറയുകയല്ല, ചരിത്രം എൻ്റെ വിഷയമല്ല. എങ്കിലും ആരാധ്യനായ ഡോക്ടർ MGS നാരായണനെ പോലെ ICHR ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ തലപ്പത്തിരിക്കുന്ന മാന്യദേഹം ഭാരതീയ ചിന്താധാരകൾ എപ്രകാരമാണോ മനുഷ്യൻ്റെ ചിന്തയെയും കർമ്മത്തെയും ധർമ്മത്തെയും വിശകലനം ചെയ്യുന്നത് എന്നർത്ഥശങ്കക്കിടമില്ലാത്ത വിധം 55 മിനിറ്റ് നേരത്തെ പ്രഭാഷണത്തിൽ പറഞ്ഞതിൽ അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറഞ്ഞു, പൈതൃകമായ ചരിത്രത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സമകാലീന വസ്തുതകളെ വിശകലനം ചെയ്ത് ഭാരതീയമായൊരു ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ അടുത്ത തലമുറയ്ക്ക് അവസരം നൽകേണ്ടത് ആവശ്യമാണ്. Exactly that is what is meant by historical studies. The history should inspire each and every generation at all times, wherever they are. Aa charitra dharmathil adheham anushticha ee stage il anushticha yajnathinu shesham bharatiya sanskarika maitrika charitrathe kurichu naan parayumbol ഒരു ഉദാഹരണം മാത്രം. ഒരു നല്ല റോസാപുഷ്പം ഒരു പൂജാരിയുടെ കയ്യിൽ കിട്ടിയാൽ അദ്ദേഹം വിചാരിക്കും താൻ പൂജിക്കുന്ന വിഗ്രഹത്തിൻ്റെ ബിംബത്തിൻ്റെ പ്രഭാവലയത്തിൻ്റെ മുകളിൽ അത് വെച്ച് ഈശ്വരന് സംതൃപ്തി തോന്നുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാമെന്ന്. ഒരു പുഷ്പം കച്ചവടം ചെയ്യുന്ന വ്യക്തിയുടെ കയ്യിലാണ് അത് ലഭിക്കുന്നത് എങ്കിൽ അദ്ദേഹം വിചാരിക്കും ആ പുഷ്പത്തിൽ ഒരു 5-6 രൂപ ഇന്ന് കിട്ടും, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് മരിച്ചിട്ടുണ്ട്, അയാളുടെ റീത്തിൽ ഈ പുഷ്പം വെക്കാമെന്ന് അദ്ദേഹം വിചാരിക്കും. അതേ സമയത്ത് നല്ല ഒരു കവിയുടെ കയ്യിലാണ് ആ പുഷ്പം കിട്ടുന്നത് എങ്കിൽ കുമാരനാശാൻ പാടിയതുപോലെ ആ പുഷ്പമേ നീ അതുകതുംഗ പദത്തിൽ എത്ര ശോഭിച്ചിരുന്നു എന്ന് പറഞ്ഞു നിർത്തും. അതിനപ്പുറം കിടക്കണ്ട, അതായിരിക്കും കവി ആ പുഷ്പത്തെ കാണുന്നത്. ഒരു പെൺകുട്ടിയുടെ കയ്യിൽ ആ പുഷ്പം കിട്ടിയാൽ അത് ഏറ്റവും നല്ല അവസരത്തിൽ വാടുന്നതിന് മുൻപ് തലയിൽ വെക്കാൻ അനുയോജ്യമാണെന്ന് വിചാരിക്കുന്നത് പോലെ ഒരു ബോട്ടണി പ്രൊഫസറുടെ കയ്യിൽ ആ പൂ കിട്ടിയാൽ അദ്ദേഹം നേരെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് അതിലെ സ്റ്റെയ്മനും പിസ്റ്റിലും കൊറോളയും വാസന ഉണ്ടാകുന്ന കെമിക്കൽസും അനലൈസ് ചെയ്യുന്നത് എത്ര ഉത്തമമാണെന്ന് വിചാരിക്കും. പുഷ്പം ഒന്നാണെങ്കിലും കയ്യിൽ കിട്ടുന്നവർ അതിനെ കാണുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ചരിത്രം ചരിത്രകാരന്റെ ദൃഷ്ടിയിലൂടെ വിശകലനം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ചരിത്രം ഒരു ശാസ്ത്രകാരന്റെ ദൃഷ്ടിയിൽ മാത്രം വിശദീകരിക്കുക എന്നുള്ള ലക്ഷ്യം ഭാരതീയ സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം മാത്രം നിറവേറ്റാനാണ് അമ്മയോട് പ്രാർത്ഥിച്ച് ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറിയത്. ഭാരതീയ ചരിത്രത്തിൻ്റെ ആരംഭം ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1.5 ദശാബ്ദത്തിനു മുൻപ് സ്കോട്ട്ലാൻഡിൽ നടന്ന ചരിത്രകാരന്മാരുടെ സമ്മേളനത്തിൽ ഒരു പഞ്ചാബിലെ പ്രൊഫസറും വെസ്റ്റേൺ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർമാരും ഒരുമിച്ച് ചേർന്ന് 397,557 അക്ഷരങ്ങളുള്ള ഋഗ്വേദത്തില് എവിടെയെങ്കിലും അത് എഴുതിയ കാലത്തെ കുറിച്ച് പറയുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് പരിശോധിച്ച് നടന്നു നീങ്ങിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ച ഒരു വരിയെ കുറിച്ച് എറണാകുളത്തെ പല പ്രഭാഷണങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബൃഹസ്പതി പ്രഥമം ജായമാനം തിഷ്യം നക്ഷത്രം അഭിസംഭവൂവ വ്യാഴഗ്രഹം ഡെൽറ്റ കാൻഗ്രി എന്ന ഉയം നക്ഷത്രത്തെ മറച്ചതിനു ശേഷം ഒക്കൾട്ട് ചെയ്തതിനു ശേഷം അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഈ ഉയം നക്ഷത്രം പ്രഥമം ജായമാനം പുതിയതായി ജനിച്ചതുപോലെ തോന്നി. ആ ഒരു സംഭവം പത്താം മണ്ഡലത്തിലെ വരികളിൽ നിന്നെടുത്ത് ഏത് കാലഘട്ടത്തിലായിരിക്കാം വ്യാഴഗ്രഹം ഉയം നക്ഷത്രത്തെ മറിച്ചത് എന്ന് കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ച് ബാക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ സമയം BC 4275 പ്ലസ് ഓർ മൈനസ് 75 വർഷം, അതായത് ഏതാണ്ട് വ്യാവഹാരിക സംസ്കൃതമായ പത്താം മണ്ഡലത്തില് എഴുതിയിരിക്കുന്ന ഈ വരി ഈ ഉയം നക്ഷത്രത്തെ വ്യാഴഗ്രഹം മറയ്ക്കുന്നത് കണ്ടുകൊണ്ടാണ് അവർ എഴുതിയത് എങ്കില് അത് സംഭവിച്ചിരിക്കുന്നത് 6300 വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ പ്രാകൃത സംസ്കൃതമായ അഗ്നിവീനീളേ പുരോഹിതം യജ്ഞസ്യ ദേവമത്വിജം ഓദാഹാരം നദാകാമം അഗ്നി പൂർവേ എന്ന ആരാധ്യനായ ഡോക്ടർ APJ അബ്ദുൽ കലാം ഋഗ്വേദത്തിലെ ആദ്യത്തെ വരിയുടെ അർത്ഥം വള്ളിക്കാവിലെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളോട് നിങ്ങൾ അഗ്നിയാണെന്ന് പറയാൻ ഉപയോഗിച്ച ആ ഋഗ്വേദത്തിലെ ആദ്യ വരികളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് എഴുതിയത് 1000 വർഷം മുമ്പിലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഏതാണ്ട് 7000 വർഷം മുമ്പില് ഋഗ്വേദത്തിന്റെ തുടക്കം എഴുതിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് വേണം സംസ്കൃത പദങ്ങളുടെ സംസ്കൃത അക്ഷരങ്ങളുടെ സംസ്കൃത ചിന്താധാരകളുടെ വികാസം. അത് എത്രയെങ്കിലും ആയിക്കൊള്ളട്ടെ, അത് സംസ്കൃതത്തിന്റെ ചരിത്രത്തിന്റെ ആരംഭമാണെങ്കിൽ ആർക്കിയോളജിക്കൽ സർവേയുടെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസർ AK വിശ്വാസും പ്രൊഫസർ BK വിശ്വാസും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ മെറ്റലർജി പ്രൊഫസർമാരുടെ മുമ്പില് ഭഗവാൻപുരയിലും കരി ബംഗാളിലും അതുപോലെ തന്നെ മെഹർഗറിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ചെമ്പിന്റെയും ബ്രാസിന്റെയും ബ്രോൺസിന്റെയും പീസുകളുടെ ആദ്യ സാമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത് BC 8725. BC 8000ത്തിനപ്പുറം പോകുമ്പോൾ അല്പം ആഹ്ലാദത്തോടുകൂടി ആ BC 8000ഉം AD 2000ഉം ചേർത്ത് ഒരു 10 സഹസ്രാബ്ദത്തിലെ പരിചയസമ്പന്നമായ സംസ്കൃതിയാണ് ഭാരതത്തിലുള്ളത് ഇന്നും സജീവമായിട്ട് എന്ന് ആരാധ്യനായ MGS മേനോന്റെ രണ്ടാം ഭാഗം പറഞ്ഞതിൽ നിന്ന് എനിക്ക് ആഹ്ലാദം തോന്നുന്നത് ഈ സംസ്കൃതി ഇന്നും ജീവിച്ചിരിക്കുന്നു. സംസ്കൃതം ജീവിച്ചിരിക്കുന്നു, വേദങ്ങൾ ജീവിച്ചിരിക്കുന്നു, പുരാണങ്ങൾ ജീവിച്ചിരിക്കുന്നു, ആചാരങ്ങൾ വിചാരങ്ങൾ വിശ്വാസങ്ങൾ അല്പം പോലും വ്യതിയാനം വരാതെ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ യഥാഹി ധർമ്മസ്യ ഗാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. Whenever the system in equilibrium is disturbed, the system will adjust itself in such a way that the effect of the change is nullified. That is only in India. ഭാരതത്തിൽ മാത്രം സംസ്കൃതിക്ക് എപ്പോഴെങ്കിലും വ്യതിചലനം സംഭവിക്കുകയാണെങ്കിൽ ഇതിനകത്തു നിന്ന് അവതാരങ്ങൾ വരും. അത് ഈ രാഷ്ട്രത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രത്തിൽ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധാരയതി ഇതി ധർമ്മ. The process of maintaining equilibrium is ധർമ്മ. ധർമ്മ സംസ്ഥാപനാർത്ഥായ അഹം സംഭവാമി സ്വാമി യുഗേ യുഗേ, ഞാൻ വേണ്ടത് ചെയ്തു കൊള്ളാം എന്ന് പ്രപഞ്ച ചൈതന്യത്തിലിരിക്കുന്ന വിശ്വരൂപത്തിലെ ശ്രീകൃഷ്ണൻ പറയുമ്പോൾ, ആ ശ്രീകൃഷ്ണൻ 65 കിലോ ഭാരവും 165 സെന്റിമീറ്റർ ഉയരവും 35 ഇഞ്ച് ചെസ്റ്റ് അളവും ഉള്ള ഒരു ശ്രീകൃഷ്ണനല്ല. ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം, ദിവ്യ ചക്ഷുസ് കൊണ്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയില് അത്യന്താധുനിക രസതന്ത്രത്തിലെ ലീഷാട്ടലിയർ പറഞ്ഞത്. അതിപുരാതന ഭാരതത്തിൽ BC 3140 കുരുക്ഷേത്ര ഭൂമിയില് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ചരിത്രമെടുത്താൽ ഭാരതീയ സംസ്കൃതി ഏതാണ്ട് AD 645 വരെ ഒരു നാഷണൽ ഹൈവേ ആയിട്ട് പോവുകയാണ്. ഒരൊറ്റ പന്ഥാവിലൂടെ ആരാധ്യനായ ഡോക്ടർ MGS മേനോൻ പറഞ്ഞു, ഏതാണ്ട് വടക്കു പടിഞ്ഞാറേ ഭാരതത്തില് പ്രാകൃതരായ കുറച്ചുപേരെ സിന്ധു നദീതട കടക്കാതെ BC 326, 327, 328 അലക്സാണ്ടർ പരാജയപ്പെടുത്തി പിപ്പലാദ മുനിയുമായിട്ട് സംസാരിച്ച് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഈ നാട്ടിലുള്ളവര് അത്യുജ്വലരായ ആത്മീയ ചൈതന്യത്തിന്റെ മുകളറ്റം എത്തി സ്വർഗത്തെയും ഈശ്വരനെയും വിരൽ തുമ്പിൽ കൊണ്ട് നടക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കി കൂടുതൽ മുമ്പോട്ട് പോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് പുരുഷ പുനഃസ്ഥാപിച്ച പുരുഷോത്തമന്റെ ഇന്നത്തെ പേഷ്വാറിന്റെ അധിപനായ കുരുവിൽ നിന്ന് 30 പൗണ്ട് ഇരുമ്പും കൊണ്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. കൂട്ടത്തില് ബനാറസിൽ നിന്ന് 2 ബ്ലാക്ക് സ്മിത്ത്മാരെയും ഇരുമ്പ് പണി അറിയാവുന്നവരെയും ഡമാസ്കസിൽ കൊണ്ടുപോയിട്ട് ഇന്ത്യൻ ഇരുമ്പ് ഉപയോഗിച്ച് ബനാറസ് സ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. മഹാഭാഗ്യം കൊണ്ട് അത് പിന്നെ ആരിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. അത് മാറ്റി നിർത്തിയാൽ, ആ അലക്സാണ്ടറുടെ ഇൻവേഷൻ മാറ്റി നിർത്തിയാൽ, ആ വേദനാജനകമായ അവസ്ഥയെ മൗര്യ വംശം എതിർത്തതിന്റെ ചരിത്രം കുറച്ചുകൊണ്ട് മാറ്റി നിർത്തിയാൽ വൈദിക കാലം മുതൽക്ക് AD 650 വരെ ഭാരതത്തിന്റെ ധാർമ്മിക ചര്യയുടെ നാഷണൽ ഹൈവേ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നത് വേദനാജനകമായ അവസ്ഥ എന്ന ഒരു റോട്ടിൽ കൂടെ, മറ്റൊരു വശത്ത് കൂടെ അഭിമാനാർഹമായ നേട്ടത്തിന്റെ 2ാം പന്താവിലൂടെ ഭാരതീയ ചരിത്രം പഠിക്കുന്നവർക്ക് വേദനാജനകമായ ആ ചരിത്രം ഉദാഹരണത്തിനെങ്കിലും പറഞ്ഞില്ലെങ്കില് നമ്മൾ തെറ്റിദ്ധരിക്കും. ഈ നാടിനെ എന്നും രക്ഷിച്ചത് ഈശ്വരനായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കും. ഈ നാടിനെ ഈശ്വരൻ രക്ഷിച്ചത് മനുഷ്യനിലൂടെയാണ് എന്ന ബോധമുണ്ടാക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ പദം പ്രയോഗിച്ചത്. ഈ രാഷ്ട്രം അനുഭവിച്ച വേദന എത്രയാണെന്ന് അറിയുമ്പോഴാണ് ഈ സംസ്കൃതി ഇത്രയും നിലനിന്നതിന്റെ അഭിമാനാർഹമായ അനുഭൂതി നമുക്ക് ഉണ്ടാവുക. AD 647 ഇവിടെ വന്ന അമർ ഖലീഫായുടെ നേതൃത്വത്തിന് 10 ദിവസം കൊണ്ട് നശിപ്പിച്ചത് 650 ക്ഷേത്രങ്ങളായിരുന്നു. ഏതാണ്ട് അന്ന് വധിച്ച ഹിന്ദുക്കളുടെ എണ്ണം 9000 ആയിരുന്നു 3-4 ദിവസം കൊണ്ട്. ഭാരതം ഏൽക്കുന്ന ആദ്യത്തെ ഷോക്ക് അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് ജനങ്ങളെ സ്വീകരിച്ച ഭാരതത്തിലേക്ക് നശീകരണത്തിന്റെ ഭാഗമായി നാശോന്മുഖമാക്കിയ ഒരു ചിന്തയുമായി ഭാരതം കണ്ട ആദ്യത്തെ ആക്രമണം അതായിരുന്നു. അതിനുശേഷം ഇവിടെ മുഹമ്മദ് കാസിം വന്നു. അദ്ദേഹത്തിന്റെ വരി ഇതായിരുന്നു, പരമപവിത്രനായ അള്ളാഹു എന്നെ ഭാരതത്തിലേക്ക് അയച്ചിരിക്കുന്നത് ഇവിടത്തെ ബിംബാരാധകരെ ഒരു ശരിയായിട്ടുള്ള പദമല്ല. ബിംബത്തിന് വിഗ്രഹം എന്ന അർത്ഥമില്ല. അതുകൊണ്ട് ബിംബാരാധകരെ ഒരു കാരണവശാലും ഭൂമിയിൽ വെച്ചു പൊറുപ്പിക്കരുത്, അവരെ നശിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ ഇച്ഛയാണെന്ന് പറഞ്ഞിട്ടാണ് കാശിയുമായ ഈശ്വര ശിഷ്യനെ ഇവിടേക്ക് അയച്ചത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നശിപ്പിച്ച ക്ഷേത്രങ്ങളുടെ എണ്ണം
80 പേജുകളിൽ അലക്സാണ്ടറുടെ ഇൻവേഷൻ എഴുതിയ അതേ സ്മിത്ത് എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 7500 വരും അത്രയും ക്ഷേത്രങ്ങളെ നശിപ്പിച്ച് കുറെ കാലം ഇവിടെ വസിച്ച് തിരിച്ചു പോയതിന്റെ ഉദാഹരണം ഇവിടെ പറയാൻ കാരണം, യഥാർത്ഥത്തിൽ മൗര്യവംശത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഭാരതം, അതിനുശേഷം ഗുപ്തവംശത്തിന്റെ ഉജ്ജ്വലമായ ചരിത്രം, അതിനുശേഷം വർത്തന ഡൈനാസ്റ്റിയുടെ ചരിത്രം, ഇതെഴുതിയിരിക്കുന്നത് MGS നാരായണൻ പറഞ്ഞു നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ മാർക്സിസ്റ്റുകാര് ചരിത്രകാരന്മാര് അവരെഴുതിയിരിക്കുന്ന വരികൾ ഉൾപ്പെടെ ഒന്ന് നോക്കുക. എന്നിട്ട് 1.5 വർഷം നടന്ന് ചൈനയിൽ നിന്ന് ഭാരതത്തിലേക്ക് വന്ന ഹുയാൻസാനും ഫാഹിയാനും ഭാരതത്തെ എപ്രകാരം കണ്ടിരുന്നു എന്ന് നോക്കുക. 61,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന നളന്ദ സർവകലാശാലയില് എൻട്രൻസ് ടെസ്റ്റ് നടത്തി 20% വിദ്യാർത്ഥികളെ സ്വീകരിക്കുന്ന നളന്ദ സർവകലാശാലയുടെ മുമ്പിൽ നിൽക്കുന്ന 81 അടി ഉയരമുള്ള ബുദ്ധപ്രതിമ ഉണ്ടാക്കാൻ ലോകത്തിലെ ആധുനിക കോപ്പർ സ്മിത്തിന് 15 വർഷമെങ്കിലും വേണ്ടി വരുമെന്ന് പറയുമ്പോൾ എൻട്രൻസ് ടെസ്റ്റ് നളന്ദ സർവകലാശാല എൻറോൾ ചെയ്തിരിക്കുന്ന വിദ്യാർത്ഥികള് അവിടെ പഠിപ്പിക്കുന്ന 1200 അധ്യാപകര് അവിടെ പഠിപ്പിക്കുന്ന 68 സബ്ജക്റ്റുകള് അവിടുത്തെ അവസ്ഥ അവിടുത്തെ ലൈബ്രറിയുടെ അവസ്ഥ അവിടെ വരുന്നവരെ വൈസ് ചാൻസലർ സ്വീകരിക്കുന്ന അവസ്ഥ അതിഥി മന്ദിരങ്ങളുടെ എണ്ണം അതിഥി മന്ദിരങ്ങളുടെ ലൊക്കേഷൻ വെച്ച മാപ്പ് ഇതെല്ലാം ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു ബിറ്റ് മാത്രം. അത്രയും ഉജ്ജ്വലമായ ചരിത്രം ഒരു ഏതാണ്ട് 1000 വർഷം ലിഖിതമായിട്ട് ലഭ്യമായതിൽ നിന്ന് തകരുന്ന ഒരു വേദനാജനകമായ അവസ്ഥയിലേക്ക് ഭാരതം എടുത്തു ചാടിയത് ഈ 2 സംഭവങ്ങൾ. അതും ഭാരതം വിത്ത്സ്റ്റാൻഡ് ചെയ്തു. 1994 സുബുത്തിൻ എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ വന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഭാരതം എന്നും വിദേശികളാൽ അടിച്ചമർത്തി ഭരിക്കപ്പെടേണ്ട രാഷ്ട്രമായതുകൊണ്ട് അതിന്റെ പ്രതിജ്ഞയുമായിട്ടാണ് ഞാൻ വന്നത്. ലക്നൗ വരെ എത്തി മുമ്പിൽ കണ്ട 10,000 കണക്കിന് റെപ്യൂട്ടേഷൻ 10,000 കണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിച്ചപ്പോൾ 1.27 ലക്ഷം ഹിന്ദുക്കളുടെ തലയിറക്കാൻ കൊണ്ടുവന്ന വാളും അറേബ്യയിൽ നിന്നായിരുന്നു. അതിനുശേഷമുള്ള കഥ നിങ്ങൾക്കറിയാം. 16 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി എന്ന സ്ഥലത്ത് നിന്ന് ഭാരതത്തിലേക്ക് വന്നു. 16-ാമത്തെ പ്രാവശ്യം 1024 ഒക്ടോബർ 24 ഗസ്നിയിൽ നിന്ന് പുറപ്പെട്ട് 1025 ജനുവരി 10 സോമനാഥ ക്ഷേത്രം സോമരേഖ ഭൂമിയിൽ കടന്നു പോകുന്നതിന്റെ നടുക്ക് ബിംബം പ്രതിഷ്ഠിച്ചതാണ് സോമനാഥ ക്ഷേത്രം. The line of Capricorn. ഭൂമിയിലെ ഗ്ലോബിൽ നോക്കിയാൽ ലൈൻ ഓഫ് കാപ്രിക്കോൺ പോകുന്നത് സോമരേഖ പോകുന്നത് എവിടെയാണെന്ന് കാണാം. ആ സോമരേഖയിലാണ് സോമനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ വിഗ്രഹത്തിന്റെ മുമ്പില് തൊഴുതുകൊണ്ട് നിൽക്കുന്ന 100,000 ഹിന്ദുക്കള് പൂജാരികളായി നിൽക്കുന്ന 1015 പേര് അവരവിടെ നിൽക്കെ അവിടെ വന്ന് ആ മുഹമ്മദ് ഗസ്നിയുടെ വരികള് കൂട്ടത്തിലുണ്ടായിരുന്നവരുടെ വരികളും ഇതായിരുന്നു. ഇറ്റ് ഈസ് ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ ആണ്, UGC അപ്രൂവ് ചെയ്ത പുസ്തകത്തിൽ നിന്ന്. ഇറ്റ് ഈസ് സർപ്രൈസിംഗ് ടു സീ ദാറ്റ് ആൻ ഐഡൽ ഈസ് ജസ്റ്റ് ഹാങ്ങിങ് ഇൻ ദാറ്റ് റൂം. അത്ഭുതകരമായ ഒരു വസ്തുതയാണ്, ഒരു ബിംബം ശ്രീകോവിലിനകത്ത് വെറുതെ തൂങ്ങി നിൽക്കുന്നു, ഒരു സ്ഥലത്തും അത് സ്പർശിച്ചിട്ടില്ല. ഈസ് ഇറ്റ് വാട്ട് ഈസ് മെന്റ് ബൈ ഗോഡ് ഫോർ ദ ഹിന്ദുസ് ഇൻ ഇന്ത്യ? ഇതാണോ ഹിന്ദുക്കൾക്ക് ദൈവം എന്ന് പറയുന്നത്? If that is the case, it is my God-given responsibility to break it down, send a piece to Mecca. അതിന്റെ ഒരു കഷ്ണം മെക്കയിലേക്ക് അയക്കുക. അത് തന്നെ അദ്ദേഹം ചെയ്തു. ഇത്രയും വ്യക്തികളുടെ മുമ്പില് ആ വിഗ്രഹത്തെ മൂന്നായിട്ട് മുറിച്ച് ഒരു കഷ്ണം ബാഗ്ദാദിലേക്കും ഒരു കഷ്ണം ഗസ്നിയിലേക്കും ഒരു കഷ്ണം മെക്കയിലേക്കും അയച്ചു. ഈ നാടത് വിത്ത്സ്റ്റാൻഡ് ചെയ്തു. ആ ഗസ്നിക്ക് ശേഷം ഇവിടെ കോറി വന്നു. ഏതാണ്ട് ബംഗാൾ വരെ അദ്ദേഹം എത്തിയിട്ട് പല രാജസിംഹാസനങ്ങളിലും വെറുതെ കയറിയിരുന്നവര് നശിപ്പിച്ച ക്ഷേത്രങ്ങളുടെയും അറുത്ത ഹിന്ദുക്കളുടെയും എണ്ണം ഈ നാട് സഹിച്ചു ഒരിക്കലും ഇസ്ലാമിനോട് അവർക്ക് വേദന തോന്നിയില്ല. ഖിൽജി വന്നു, ഖിൽജി അവിടെ നിന്ന് വന്ന് മധുര മീനാക്ഷി ക്ഷേത്രം വരെ വന്ന് അവിടെ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്ന വീരപാണ്ഡ്യനോടും അദ്ദേഹത്തിന്റെ സഹോദരന്റെയും ഒരു ഭാഗത്ത് നിന്ന് ക്ഷേത്രം ലൂട്ട് ചെയ്ത് 40,000 ഒട്ടകത്തിന് അവിടെ നിന്ന് സ്വർണവും മറ്റ് സാധനങ്ങളും കടത്തിയപ്പോൾ ഈ രാഷ്ട്രം സചേതനമായി വിചേതനമായ പോലെ ഇരുന്നിരുന്നു. അവിടെ നിന്ന് രാമേശ്വരത്ത് ചെന്ന് ആ വിഗ്രഹത്തെ തകർത്ത് അവിടെയുള്ള ഉരുളി അതിന്റെ പുറത്ത് വെച്ച് മല്ലിക്കഫൂർ എന്ന ഖിൽജിയുടെ ശിഷ്യൻ തിരിച്ചു പോയപ്പോൾ ഈ ഷോക്കും ഭാരതം ഏറ്റെടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ തുഗ്ലക് എന്ന വ്യക്തി മുഹമ്മദ് ബിൻ തുഗ്ലക് ജ്വാലാമുഖി ക്ഷേത്രത്തിന്റെ ശിരസിൽ അടിച്ച ആറ് കഷ്ണം ആ വിഗ്രഹം തകർന്നപ്പോൾ ഒരു പീസ് ഡൽഹിയിലേക്ക് പന്ത് കളിക്കാൻ അദ്ദേഹം അയച്ചു കൊടുത്തു. 5 കഷ്ണങ്ങള് അവിടെ ഉണ്ടായിരുന്ന ഇറച്ചി വെട്ടുകാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ 5 പീസ് ഉപയോഗിച്ചിട്ടാണ് ഇനി മുതൽക്ക് ഇറച്ചി തൂക്കി വിൽക്കേണ്ടത് എന്ന്. അതേ തുഗ്ലക്കിനൊരു പ്രത്യേക നിയമം ഉണ്ടായിരുന്നു. ആ തുഗ്ലക്ക് അടുക്കളയിലേക്ക് ആവശ്യമായ സർവ്വതും ഹിന്ദുക്കളുടെ കടയിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാവൂ എന്ന് നിഷ്കർഷിച്ചിരുന്നു. അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നതില് ഏതിൻ്റെയെങ്കിലും അളവ് കുറവാണെങ്കില് തത്തുല്യമായ അളവില് ആ കച്ചവടക്കാരന്റെ തൊടയിലെ മാംസം എടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവരിക എന്ന നിയമം 27 വർഷം അവിടെ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. ഈ രാഷ്ട്രം വേദനിച്ചിട്ടില്ലേ? ഇത് വേദനിച്ചിട്ടുണ്ട്. ഇന്നും ഇവിടെയുള്ള പുരോഗമനവാദികൾ പറയാറുണ്ട് ബാല്യവിവാഹം ഹിന്ദുവിന്റെ ശാപമാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ബാലഗംഗാധര തിലകൻ ഏതിനു വേണ്ടിയാണോ പൊരുതിയത് ആ സതി ഉടന്തടി ചാടൽ എന്നുള്ളത് ഈ നാടിന്റെ ശാപമാണ്. ഒന്നും ചിന്തിക്കേണ്ട, യു ജി സി അപ്രൂവ് ചെയ്ത ഹിസ്റ്ററി ടെക്സ്റ്റ് പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് നോക്കുക. തൈമൂർ എന്ന അധമൻ ഇവിടെ വരുന്നത് വരെ ശിശു വിവാഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഉടന്തടി ചാടൽ ഉണ്ടായിരുന്നത് ഒന്നോ രണ്ടോ അങ്ങനെ ഉണ്ടാകുമെന്നറിയുമ്പോൾ രാജാക്കന്മാർ ഇന്റർവ്യൂ ചെയ്ത് അത് വേണ്ടെന്ന് വെപ്പിക്കുമായിരുന്നു എന്ന് ഫാഹിയാൻ ഉദാഹരണത്തോടുകൂടി വിവരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശിശു വിവാഹം ഉണ്ടായത്? മഹാഭാഗ്യത്തിന് ഖുറാനിൽ ഒരു വരി പറയുന്നുണ്ട്, വിവാഹം കഴിച്ച സ്ത്രീകളെ പട്ടാളക്കാരോ രാജാക്കന്മാരോ മറ്റുള്ളവരോ ഒരു കാരണവശാലും ബലാത്സംഗത്തിനോ നശിപ്പിക്കുന്നതിനോ ചാരിത്രഹീനമായ കർമ്മത്തിനോ ഉപയോഗിക്കരുത് എന്ന് അണ്ടർലൈൻ ചെയ്ത് ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൊണ്ട് സ്വയം രക്ഷ നേടാൻ വേണ്ടി മാത്രമാണ് 9 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ 8, 9 വയസ്സ് 10 വയസ്സുള്ള ആണുങ്ങളെ വിവാഹം കഴിപ്പിച്ച് ഭാരതീയര് ശിശു വിവാഹം തുടങ്ങിയത്. അന്ന് വരെ ഇവിടെ ശിശു വിവാഹം ഇല്ലായിരുന്നു. വർദ്ധന ഡൈനാസ്റ്റിയിലെ 41 സെക്രട്ടറിമാരുള്ളതില് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറിമാരുള്ളതില് 27 സെക്രട്ടറിമാരും സ്ത്രീകളായിരുന്നു. പബ്ലിക് ആക്ടിവിറ്റീസിൽ സ്ത്രീകൾ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു എന്ന് മാത്രമല്ല 18 വയസ്സിന് താഴെ വിവാഹം അന്ന് അസാധ്യമായിരുന്നു. എന്തുകൊണ്ട് ശിശു വിവാഹം വന്നു? തൈമൂറിനെ പോലെയുള്ളവരിൽ നിന്ന് രക്ഷ നേടാൻ. അതേ ചരിത്ര പുസ്തകം പറയുന്നു, കുട്ടികള് വീട്ടിൽ വാശി പിടിച്ച് കരയുമ്പോൾ അവരെ സാന്ത്വനപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. നമ്മളിപ്പോ പറയാറില്ലേ, കുട്ടികൾ കരയുമ്പോ ഭൂതത്താനെ കൊണ്ടുവരും, പിശാചി വരും, പിച്ചക്കാരൻ വരും. അന്ന് അങ്ങനെയല്ല പറയുക, തൈമൂർ വരുന്ന പറയുക. തൈമൂർ വന്നാൽ നിന്റെ കഥ കഴിയും, അതുകൊണ്ട് കരയാതിരുന്നോളാൻ പറയുക. എന്തുകൊണ്ട് ഉടന്തടിച്ചാടലുണ്ടായി? ഇത് തന്നെയായിരുന്നു, ഭർത്താവ് നശിച്ച വിധവയ്ക്ക് ആരെയും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞതുകൊണ്ട് 100,000, 1,000,000, 10,000,000 ഹിന്ദു പുരുഷന്മാരെ വധിച്ചതിന് ശേഷം അവശേഷിക്കുന്ന വിധവകളെ ഉപയോഗിക്കാൻ 20ഉം 25ഉം വെച്ച് പട്ടാളക്കാർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരവസരം ലഭിക്കുമായിരുന്നതിൽ നിന്നും സ്ത്രീകൾക്ക് മോചനം നേടാനായിരുന്നു അവസാനം ചാരിത്രം സംരക്ഷിക്കാൻ അവർ ഉടന്തടിച്ചാടലിൽ പോയത്. ഭാരതത്തിൽ ഭക്തി പ്രസ്ഥാനം ആരംഭിച്ചത് തുളസീദാസിന്റെയോ കബീറിന്റെയോ മീരാബായിയുടെയോ ഗുഡ് വില്ലോ ബെസ്റ്റ് വിഷസോ കൊണ്ടല്ല, ഈശ്വരനോടുള്ള ആകാംക്ഷ കൊണ്ടല്ല, ചരിത്രത്തിന്റെ അഗാധ തലത്തിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും ഈ രാഷ്ട്രം ബംഗാള് ബീഹാറ് ഇൻക്ലൂഡിംഗ് നേപ്പാള് ഉത്തർപ്രദേശ് മുതൽക്ക് തിരുനെൽവേലിക്ക് ഇപ്പുറം മധുര മുതൽക്ക് രാമേശ്വരം മുതൽക്ക് ശ്രീലങ്ക തൊട്ടുകൊണ്ട് നിൽക്കുന്നത് വരെ ഗുജറാത്ത് മുതൽക്ക് മഹാരാഷ്ട്ര മുതൽക്ക് സർവതും ഹീനമായ നശീകരണത്തിന് വിധേയമായപ്പോൾ ഇന്നത്തെ വിഷയം ഭാരതീയ സാംസ്കാരിക ചരിത്രം വിറച്ചു നിന്നുപോയ വിറങ്ങലിച്ചു നിന്നുപോയ അവസ്ഥയില് അന്നുണ്ടായിരുന്ന സന്യാസിമാര് തീരുമാനിച്ചു ഈ ധർമ്മത്തെ രക്ഷിക്കാൻ ഇനി ഈശ്വരനെ സാധിക്കുള്ളൂ. ആർക്കും സാധിക്കില്ല. ഭയപ്പെടുത്തുന്ന രീതിയിൽ തുഗ്ലക്കിന് 10 തലകള് കാണാതെ പാലസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക ഒരു കാരണവശാലും സന്തോഷകരമായിരുന്നില്ല. തുഗ്ലക്കിന്റെ ശകുനം എന്ന് പറയുന്നത് 10 തലകളാണ്. ഇബ്നു ബത്തൂത്ത എന്ന ചരിത്രകാരൻ പറയുന്നു, സൂര്യാസ്തമയ സമയത്ത് കുതിരവണ്ടിയിലൂടെ ഞാൻ പോയപ്പോൾ പല സ്ഥലത്തും കുതിര തെന്നി മാറുന്നതായിട്ട് കണ്ടു. എന്തുകൊണ്ടാ കുതിര തെന്നി മാറുന്നത് എന്ന് കുതിരക്കാരനോട് ചോദിച്ചപ്പോൾ കുതിരക്കാരൻ എന്നോട് മറുപടി പറഞ്ഞു, കുറെ ഡെഡ് ബോഡിയുടെ ഇടയിൽ കൂടിയാണ് കുതിരവണ്ടി പോകുന്നത്, തലയുടെ മുകളിലേക്ക് വണ്ടിയുടെ ചക്രം കയറിയാൽ തെന്നുന്നതാണ് അങ്ങക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇത് വസ്തുതയാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്, വികാരത്തിന്റെ ഭാഗമല്ല. ഈ സനാതന ധർമ്മം ഈ ഷോക്ക് ഏറ്റുവാങ്ങിയതാണ്. ബാബറിന്റെ ചരിത്രം നമുക്കറിയാം. യഥാർത്ഥത്തിന് നിഷ്പക്ഷമതികളായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരനും ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും ഒരു കാര്യം സമയം കിട്ടുമ്പോൾ ചിന്തിക്കുക. ഒറ്റ കാര്യം, ഒരു ബാബറി മസ്ജിദ് എന്ന ദേവാലയം, പവിത്രമായ ദേവാലയം, ഒരിക്കലും നശിപ്പിക്കാൻ പാടില്ലാത്ത ദേവാലയം നശിപ്പിച്ച താഴെ വീണ സമയത്ത് ഈ രാഷ്ട്രത്തിലുണ്ടായ പ്രകമ്പനം എന്തായിരുന്നു? 120,700 ക്ഷേത്രങ്ങൾ നശിപ്പിച്ച ഭാരതീയന്റെ വികാരം എന്തായിരുന്നു? ഇന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ തൃശൂർ ജില്ലയിൽ പോയിട്ട് ദേശമംഗലം വഴി ഒന്ന് പോവുക. പല സ്ഥലത്തും ടാപ്പിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ ആ വെള്ളം ബക്കറ്റിലെടുത്ത് ബനിയനും ഷർട്ടും നനയ്ക്കുന്നത് ശിവലിംഗത്തിലാണ്. ഇറ്റ് ഇസ് നോട്ട് ദ ഹിസ്റ്ററി ഡ്യൂറിംഗ് വെൻ മുഗൾസ് റൂൾഡ് ഹിയർ. ഇറ്റ് ഇസ് നോട്ട് ദ ഹിസ്റ്ററി ഓഫ് ലോഡി ഡൈനാസ്റ്റി, നോട്ട് തുഗ്ലക് ഡൈനാസ്റ്റി. ഇറ്റ് ഇസ് എ കെ ആന്റണീസ് ഡൈനാസ്റ്റി. നൗ ഇന്നും അതുണ്ട്. ശിവലിംഗങ്ങൾ അണക്കുകല്ലുകളായിട്ട് ഉപയോഗിക്കുന്ന തൃശൂർ ബൗണ്ടറിയില് കണ്ണുമടച്ചിരുന്ന് പഴയവരോട് ചോദിക്കുക, ഈ ശിവലിംഗം എങ്ങനെ ഉണ്ടായി? ആരാധ്യനായ മതേതരത്വത്തിന്റെ പ്രതീകമായി നമ്മളെ ഭരിച്ച ടിപ്പു സുൽത്താൻ നശിപ്പിച്ചതാണത്. അദ്ദേഹം ഇന്നും 227 ക്ഷേത്രങ്ങളുടെ മുകളിൽ ടോപ്പ് വെച്ച് മുസ്ലിം പള്ളികളാക്കിയിട്ടുണ്ട്. വടക്കേ കേരളത്തിൽ ഇന്ന് നിങ്ങൾക്ക് അവിടെ പോയാൽ കാണാം, വെണ്ണ വിളക്കുണ്ട്, അകത്ത് വിളക്ക് വയ്ക്കുന്ന പതിവുണ്ട്. ഇന്ന ക്ഷേത്രമായിരുന്നു അത്. എന്തിനാ ഇത് ഇവിടെ പറയുന്നത്? ഈ രാഷ്ട്രത്തിന് വേദനാജനകമായ ഒരു സാംസ്കാരിക ചരിത്രമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും പറയാറുണ്ട്, പള്ളി പൊളിച്ച ചരിത്രം. ഇത്രയും ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഹിന്ദു കരഞ്ഞതേ ഉള്ളൂ, തിരിച്ചു പ്രതികരിച്ചില്ല. പക്ഷേ പ്രതികരിച്ച സ്ഥലത്ത് പല സ്ഥലത്തും തോൽവിയും പല സ്ഥലത്തും വിജയവും ഉണ്ടായി. തോറ്റ സ്ഥലത്ത് മുഴുവനും ഭീഷ്മരുടെ ഉപദേശം സ്വീകരിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. ആ ഭീഷ്മരുടെ ഉപദേശം ഞാൻ പിന്നീട് പറയാം. ആ ക്ഷേത്രങ്ങൾ നശിപ്പിച്ചപ്പോൾ അതിന്റെ ചരിത്രം നമ്മളെ വിചാരപരമായിട്ട് പോലും പഠിപ്പിച്ചിട്ടില്ല. ഒന്നറിയിക്കണ്ടേ അടുത്ത തലമുറയോട്? എനിക്ക് ഈ സംസ്കൃതി ഇന്നും നിലനിൽക്കുന്നല്ലോ ജഗദീശ്വര എന്ന് സന്തോഷിക്കാൻ അതിനവസരം അടുത്ത തലമുറയ്ക്ക് നൽകണം. ബാബറ് അവിടെ നിന്ന് ആരംഭിച്ച് ആസാം വരെ നടത്തിയിരിക്കുന്ന ചരിത്രം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരു ദേശീയ ദിനപത്രം December 6 ഇറങ്ങുന്ന പത്രത്തിന്റെ ഇടതുവശത്ത് ഭാരതം അനുഭവിച്ച ദുഃഖത്തിന്റെ ദിവസം എന്ന് പറഞ്ഞ് ഫോട്ടോ കൊടുത്തുകൊണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അവര് ബാബറി മസ്ജിദ് തകർത്തത് എഴുതിയിട്ടുണ്ട്. സൗകര്യം കിട്ടുകയാണെങ്കിൽ അതെഴുതിയ വ്യക്തി ബാബർ സ്വന്തം കൈകൊണ്ട് എഴുതിയ ബാബർനാമ എന്ന പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അച്ചീവ്മെന്റ് ഏപ്രിൽ 11-ാം തീയതി എത്ര ക്ഷേത്രം തകർത്തു, എത്ര പേരെ കൊന്നു, ഏപ്രിൽ 12-ാം തീയതി എന്ത് ചെയ്തു, ഏപ്രിൽ 13-ാം തീയതി, ഏപ്രിൽ 14, ഡേറ്റ് ബൈ ഡേറ്റ് ബൈ ഡേറ്റ് അദ്ദേഹം ചെയ്ത ദേശസ്നേഹം, കൊട്ടേഷനില് ദേശസ്നേഹപരമായ കർത്തവ്യം സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. ബിജെപിക്കാർ എഴുതിയതല്ല ബാബർനാമ, അദ്ദേഹം എഴുതിയതാണ്. ഒന്ന് വായിച്ചു നോക്കണം, അതുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കണം. ഒരു കാരണവശാലും ഒരു ശാസ്ത്ര കർമ്മബന്ധാവിൽ ചരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ബാബർ മസ്ജിദ് പൊളിച്ചതിനെയോ പൊളിക്കാൻ കാണിച്ച മാനസികാവസ്ഥയെയോ ജസ്റ്റിഫൈ ചെയ്യുകയല്ല. അവിടെ സംഭവിച്ചതിന് തത്തുല്യമായിട്ട് ഇവിടെ എത്ര സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇംപാർഷ്യലായിട്ട് സയന്റിഫിക് ആയിട്ട് റാഷണൽ ആയിട്ട് അൺബയസ്ഡ് ആയിട്ട് ചരിത്രം പഠിക്കുന്നവർ ഒന്ന് പരിശോധിച്ചു നോക്കണം. എം എ ഹിസ്റ്ററി എടുക്കാനല്ല, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിന് സമയം കിട്ടാത്തവര് 75 പേജുള്ള ഈ അനുഭവങ്ങളുടെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. സൗകര്യം കിട്ടുമ്പോൾ ഒന്ന് മറച്ചു നോക്കുക, ഈ നാട് അനുഭവിച്ച വേദന എത്രയാണെന്ന്. അവിടെ നിന്ന് നേരെ മുഗള സാമ്രാജ്യത്തിലേക്ക് ചരിത്രം പോയപ്പോൾ ദുഃഖകരമായ വസ്തുത, മഹാനായ അക്ബർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവിനെ, മഹാനായ എന്ന പദത്തെ ചിലപ്പോൾ തമാശന് ഞാൻ രണ്ടു വാക്കായിട്ട് പറയാറുണ്ട്. പലരും എന്നെ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു, സാർ അത് പറയരുതെന്ന്. പക്ഷെ ഹിന്ദുവിന്റെ വേദനയാണ് രണ്ടു വാക്കായിട്ട് അതിനെ പറയുമ്പോൾ. ആ അക്ബർ 5 ഡിക്ലറേഷൻ ഭാരതത്തിൽ ഇറക്കിയിട്ടുണ്ട്. ഒന്നാമത്തെ ഡിക്ലറേഷൻ, ലോകത്തിന് ഇന്ന് നിലവിലുള്ള മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഒരേ ഒരു രാഷ്ട്രമായ ഭാരതത്തിന് ക്ഷേത്രം പുതുക്കിപ്പണിയുകയോ ഒരു പുതിയ ക്ഷേത്രം ഉണ്ടാക്കുകയോ ഒരു കാരണവശാലും ചെയ്യാവുന്നതല്ല. ജസിയ നികുതി എടുത്ത് കളഞ്ഞ സമയത്ത് ഹിന്ദുക്കൾ അമിതാധികാരം ഉപയോഗിക്കുന്നതായി കണ്ടതുകൊണ്ട് 13 വർഷത്തിന് ശേഷം ജസിയ നികുതി റീഇമ്പോസ് ചെയ്യുകയാണ്. ഖിൽജി തുടങ്ങിയ ജസിയ നികുതി അക്ബറിലൂടെ, ഔറംഗസീബിലൂടെ, ഷാജഹാനിലൂടെ കടന്നപ്പോൾ പ്രേമത്തിന്റെയും നന്ദിയുടെയും മൂർത്തിമത്ഭാവമായി 20 വർഷം കൊണ്ട് 21,000 വ്യക്തികളെ ഉപയോഗിച്ച് ആ സ്നേഹത്തിന്റെ മൂർത്തിമത്ഭാവമായി ഉണ്ടാക്കിയ താജ്മഹൽ പണിത് തിരിച്ചു പോകുന്ന വ്യക്തികൾക്ക് സ്വർണത്തിന്റെ കിരീടം കൊടുത്ത് അവരോട് റിക്വസ്റ്റ് ചെയ്തത് ഒന്നായിരുന്നു, നിങ്ങളുടെ 10 പേരുടെയും 2 കൈയും ഞാൻ മുറിച്ചു കളയും. കാരണം നിങ്ങൾ ഈ താജ്മഹൽ പോലെ മറ്റൊരു താജ്മഹൽ ഉണ്ടാക്കരുത്. എത്ര വലിയ ഗുരുദക്ഷിണയാണ്, മഹാനായ ഷാജഹാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് വെള്ളമിറങ്ങാതെ മരിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ആ ചരിത്രം ഒന്ന് കുട്ടികളെ പഠിപ്പിക്കണം. പ്രതികരിക്കാനല്ലെന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ രാഷ്ട്രം അനുഭവിച്ച 16-ാം നൂറ്റാണ്ട് വരെ അനുഭവിച്ച വേദന, അതിനുശേഷം പോർച്ചുഗീസുകാർ വന്നു. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷമോ മറ്റോ പോപ്പ് ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞു, വർഗീയവാദികൾ പലരും പറഞ്ഞു പോപ്പ് ക്ഷമാപണം ചെയ്യണമെന്ന്. എന്തിനാ പോപ്പ് ക്ഷമാപണം ചെയ്യുന്നത്? സർവതന്ത്ര സ്വതന്ത്രമായ സെക്കുലറിസത്തിന്റെ പ്രതിനിധിയായിരുന്ന അദ്ദേഹം AD 1564 10 ദിവസം കൊണ്ട് 260 ക്ഷേത്രങ്ങൾ ഗോവയിൽ വൈപ്പ് ഔട്ട് ചെയ്തു. ഗോവയിൽ നടത്തിയതാണ് 450 വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ അതറിയാവുന്നവരാരുമില്ല, എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്ന് പറയുന്നില്ല. അതുകൂടി ഒന്ന് ഓർമ്മപ്പെടുത്തണ്ടേ, സത്യസന്ധമായ ചരിത്രമാണ് നമ്മുടെ രാഷ്ട്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്കിൽ. കാലങ്ങൾ മാറി, ടിപ്പു സുൽത്താൻ ഈ പ്രദേശത്തെ അധികാരം ഏറ്റെടുത്തു. ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയണമെങ്കിൽ കൂടുതലായിട്ട് ഒരു സ്ഥലത്തും പോകേണ്ട, തലശ്ശേരിയിലെ തിരുവങ്ങാടുള്ള ശ്രീരാമക്ഷേത്രത്തില് വിഗ്രഹത്തോടൊപ്പം, വീണ്ടും ഞാൻ പറയുന്നു വിഗ്രഹം എന്ന വാക്ക് തെറ്റ, ബിംബത്തോടൊപ്പം വെച്ച് പൂജിക്കുന്ന ഒരു ഉണ്ടയുണ്ട്, ഇരുമ്പിന്റെ ഉണ്ട. അത് ആ നദിക്കരയുടെ അപ്പുറത്ത് നിന്ന് ടിപ്പു സുൽത്താൻ ശ്രീരാമന്റെ നെഞ്ചത്തേക്ക് വിട്ട പീരങ്കിയുടെ ഉണ്ടയാണത്. എന്താ ശ്രീരാമനോട്, ഇത്രയുമധികം ദേഷ്യം സെക്കുലറിസ്റ്റായ ടിപ്പു സുൽത്താന് തോന്നിയത് മറ്റൊന്നുമല്ല, ഖിൽജിക്കും ലോഡിക്കും ജഹാംഗീറിനും അക്ബറിനും എല്ലാം തോന്നിയത് അതേ രക്തത്തിന്റെ അവകാശികളാണെന്ന് അവകാശം തോന്നുന്നവർക്ക് തോന്നിയത് മാത്രമാണ്. അത് സാവധാനത്തിൽ മാറി അതിനുശേഷം ഇംഗ്ലീഷുകാരുടെ സ്ഥിതിയിലേക്കെത്തി. അപ്പോഴും ദുഃഖകരമായ ചരിത്രം വീണ്ടും വരുന്നു. ഈ കൊച്ചു കേരളത്തിന് എറണാകുളം ശിവക്ഷേത്രം ഉൾപ്പെടെ, ഏറ്റുമാനൂർ ശിവക്ഷേത്രം ഉൾപ്പെടെ തിരുനക്കരയിലും ഗുരുവായൂരിലും കോഴിക്കോട് തളിഞ്ഞലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുമ്പിലും കേരളത്തിലെ ക്രൈസ്തവര് ഇംഗ്ലീഷുകാരോടൊപ്പം നിന്ന് ക്ഷേത്രത്തിലേക്ക് വന്നിക്കാൻ പോകുന്ന സ്ത്രീകളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് അമ്മിക്കല്ല് പൂജിക്കാൻ പോകുന്നത്, എന്തിനാ പ്രേതത്തെ പൂജിക്കാൻ പോകുന്നത്, എന്തിനാ പിശാചുക്കളെ പൂജിക്കാൻ പോകുന്നത്. ആരാധ്യനായ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികള് ഏറ്റുമാനൂര് വൈദിക ചിന്താധാരയെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപനമുണ്ടായപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് പ്രസംഗിപ്പിക്കാതിരിക്കാൻ 9 ദിവസം നീണ്ടു നിന്ന ക്രിസ്ത്യൻ സുവിശേഷ മഹായോഗത്തിന് ഷെഡ് കെട്ടിയത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന്റെ ഗോപുരത്തോട് ചേർന്നിട്ടാണ്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തെ അവഹേളിക്കാൻ ഒരു ചലിപ്പുമില്ലാതെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ചെയ്തപ്പോൾ അത് കേരളീയര് ഭീരുക്കളായി പോയിരുന്നു. ഇത് മറ്റു സ്ഥലത്തും നടന്നിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റിലെ സപ്ത സഹോദരിമാര് അവരുടെ അടുത്ത് ചെന്ന് ഓരോ മിഷണറിയും പറയും, സത്യമുള്ള ദൈവം ഏതാണെന്ന് നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക, ഇത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹമാണ്, ഇത് യേശുദേവന്റെ സംപൂജ്യനായ യേശുദേവന്റെ വിഗ്രഹം, ഈ യേശുദേവന്റെ വിഗ്രഹം മരത്തടി കൊണ്ടും ശ്രീകൃഷ്ണന്റെ വിഗ്രഹം ചെളി കൊണ്ടും ഉണ്ടാക്കി ഒരേ പെയിന്റ് കൊടുത്തപ്പോൾ അവിടുത്തെ പ്രാകൃതരായ ജനങ്ങൾക്ക് പെയിന്റ് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇതിന് സത്യമുള്ള ദൈവം വെള്ളത്തിന്റെ മുകളിൽ നിൽക്കുമെന്ന് പറഞ്ഞ് രണ്ട് വിഗ്രഹത്തെയും കിണറ്റിലിടുമ്പോൾ സ്വാഭാവികമായും ചെളി കൊണ്ടുണ്ടാക്കിയ ശ്രീകൃഷ്ണ വിഗ്രഹം താഴും, സത്യമുള്ള യേശു വിഗ്രഹം മുകളിൽ നിന്ന് കൈകൊട്ടി സന്തോഷിക്കുന്ന നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും കണ്ടിവരൊരു ചോദ്യം ചോദിക്കും, ഇനി നിങ്ങൾ ഏത് ദൈവത്തെ ആരാധിക്കണം? ഓബ്വിയസ്ലി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ മോസ്റ്റ് നേസന്റ് ട്രൂത്ത്ഫുൾ ഗോഡ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ബിക്കോസ് ഇറ്റ് കുഡ് ഫ്ലോ ഓൺ ദ വാട്ടർ. ഇത് ഭാരതത്തിൽ ചെയ്തിട്ടുണ്ട്. അവരോട് പറയും, കുറെ പേർ ഒരുമിച്ച് ചേർന്ന് മുകളിലേക്ക് നോക്കിയിട്ട് ശ്രീകൃഷ്ണനെയും ശിവനെയും പ്രാർത്ഥിക്കാൻ. അവർ കുറെ നേരം പ്രാർത്ഥിക്കും, മുകളിൽ നിന്ന് ഈശ്വരൻ റെസ്പോണ്ട് ചെയ്യില്ല. എന്നിട്ട് ഇവരോട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യുക, യേശുനാഥനോട് പ്രാർത്ഥിക്കുക. അവരെല്ലാവരും യേശുനാഥനെ വിളിച്ച് പ്രാർത്ഥിക്കും. ആ സമയത്ത് മൈക്ക് സെറ്റ് മരത്തിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ നോർത്ത് ഈസ്റ്റിലെ ആൾക്കാർ 1895 മൈക്ക് സെറ്റ് കണ്ടിട്ടില്ല, ഈ സിസ്റ്റമേ അവർ കണ്ടിട്ടില്ല. ആ സമയത്ത് മൈക്കിൽ നിന്ന് ഉത്തരം ചുവട്ടിലേക്ക് വരും, ഞാൻ കേൾക്കുന്നു, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. ശുദ്ധ പറ്റിക്കല് വഞ്ചിക്കലിലൂടെയാണ് 97% ഹൈന്ദവരെ നോർത്ത് ഈസ്റ്റ് റീജിയണിൽ കൺവേർട്ട് ചെയ്തത്. അവരുടെ പ്രാകൃത സംസ്കാരം സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അവരെ അവിടെ ചെന്ന് നമുക്കൊരു സ്ഥലം വാങ്ങിക്കാനോ അവിടെ ഉള്ളവര് ഭാരതീയരുമായി മിക്സ് ചെയ്യാനോ ഉള്ള അവസരം ഇല്ലാതെയാക്കിയിട്ട് അവരെ പ്രൊട്ടക്ഷൻ കൊടുത്തു. അതിന്റെ തുടർച്ച ഇന്നും നടക്കുന്നു. മാപ്പിള ലഹള നടന്നപ്പോൾ ആ മാപ്പിള ലഹളയെ കുറിച്ച് ചരിത്ര പണ്ഡിതൻ അല്പം മുമ്പ് സംസാരിച്ച വ്യക്തി പറയുകയുണ്ടായി, സംസ്കൃത സർവകലാശാലയെ കുറിച്ചുണ്ടായ വേദനാജനകമായ അവസ്ഥ. ലോകത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരൊറ്റ കാര്യം, എവിടെയെങ്കിലും അറബി സർവകലാശാല തുടങ്ങിയാൽ അറബി അറിയാത്ത ഒരുവനെ അതിന്റെ വൈസ് ചാൻസലർ ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നടന്നത് ഈ പരശുരാമ ക്ഷേത്രത്തിലാണ്. അതുപോലെ ഡോക്ടറേറ്റ് കൊടുക്കേണ്ട വ്യക്തിക്ക് ഡോക്ടറേറ്റിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ട വ്യക്തിയുടെ ഡോക്ടറേറ്റ് തന്നെ സംശയകരമായ അവസ്ഥയിലെത്തിയതും ഈ സംസ്കൃത സർവകലാശാലയ്ക്ക് വന്ന ഗതികേടിന്റെ 1850 തുടർച്ചയാണ്. ഈ 1201 2001 സംഭവിക്കുന്നത്. ഈ രാഷ്ട്രം അധികം വേദനിച്ചിട്ടുണ്ട്. ഇന്നുവരെയും വേദനിക്കുന്ന ഒരു ചരിത്രം സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഭാരതത്തിലുണ്ട്. ഇന്നും ശബരിമല കത്തിച്ചവരുടെ റിപ്പോർട്ട് തുറന്നിട്ടില്ല, അടച്ചു വെച്ചിരിക്കുകയാണ്. കത്തിച്ചവരാരാണെന്നറിയാം. സെന്റ് തോമസ് യേശുദേവനോടൊപ്പം ജീവിച്ചിരുന്ന ആള് AD 270 കുരിശ് സ്വീകരിച്ചപ്പോൾ ആ കുരിശ് യേശുദേവനോടൊപ്പം ജീവിച്ചിരുന്ന വ്യക്തി അതുമായിട്ട് യെരുശലേമിൽ നിന്ന് വന്ന് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുമ്പില് ഒരു ചാണകക്കുഴിയില് ആ കുരിശ് സ്ഥാപിച്ചത് കൊണ്ട് നിലയ്ക്കൽ പള്ളി അമ്പലത്തിന്റെ മുമ്പിൽ വേണമെന്ന് പറഞ്ഞപ്പോൾ 25,000 പള്ളികളുള്ള കേരളത്തില് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുമ്പിൽ മാത്രം ഒരു പള്ളി വേണമെന്ന് തോന്നാൻ കാരണം അത് സദുദ്ദേശമല്ല. അതിന് ഈ മാളയും തൃശ്ശൂരും പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുവായി ജനിച്ചവരെല്ലാം കൂട്ടത്തിൽ നിന്നു. ഹിന്ദുവിന്റെ സംസ്കാരം താടിക്ക് കയ്യും കൊടുത്ത് വേദനിച്ച് നിന്ന അവസരമുണ്ട്. എന്തിനാ ശബരിമല ധർമ്മശാസ്താവിന്റെ മുമ്പിൽ ഒരു പള്ളി? ഇത്രയുമധികം സ്ഥലമുള്ള കേരളത്തിൽ അത് ആയിക്കൂടായിരുന്നു. മാതൃഭൂമി ഉൾപ്പെടെ ഉള്ളവര് ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പൂജാരി അടുത്ത പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞു, ഇത് മതേതരത്വത്തിന്റെ മൂർത്തിമത്ഭാവം. അതിനുശേഷം എന്ത് സംഭവിച്ചു? അന്ന് അവിടെ എടുത്ത വീഡിയോ കാസറ്റ് തമിഴിലേക്കും തെലുങ്കിലേക്കും മറാഠിയിലേക്കും ഹിന്ദിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ തിരുമേനി പറയുന്നതായിട്ട്, തിരുമേനി പറയുന്നു, ഞാൻ ധർമ്മശാസ്താവിനെ ശബരിമലയിൽ പൂജിക്കുന്നത് യേശുദേവന്റെ അവതാരമായിട്ടാണ്. ഞാൻ വീട്ടില് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പൂജിക്കുന്നത് യേശുദേവനെയാണ്. യേശുദേവനാണ് എന്റെ പ്രത്യക്ഷമായ ദൈവം എന്ന് നമ്പൂതിരി പറഞ്ഞതായിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് തമിഴിലേക്കും കന്നഡയിലേക്കും മറാഠിയിലേക്കും ഹിന്ദിയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ആ വീഡിയോ കാസറ്റുകളുടെ പരമ്പരകള് ദക്ഷിണ ഉത്തര ഭാരതത്തിൽ നടത്തുന്ന കോളിളക്കം അറിയാൻ ഇവിടുത്തെ പത്രക്കാർക്ക് ആർക്കും സമയമില്ല. നമ്പൂതിരി പള്ളിയിൽ പോയത് കൊണ്ട് പള്ളി ഉയരുകയോ ക്ഷേത്രം താഴുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഉദ്ദേശ ലക്ഷ്യം വേറൊന്നായിരുന്നു. ഇന്നും ശബരിമലയില് ആരാധ്യരായ കോടതികളിലെ ജഡ്ജിമാർ ഇടപെട്ടില്ല എങ്കിൽ ഹിന്ദുവിന്റെ ക്ഷേത്രമാണെന്ന ഒരൊറ്റ കാരണത്താൽ അതനുഭവിക്കുന്ന വേദന, ഒരു പക്ഷേ ധർമ്മശാസ്താവ് അവിടെ ഉണ്ടോ എന്ന് പോലും സംശയം തോന്നാറുണ്ട്. ഇവരുടെ എല്ലാം മർക്കടമുട്ടിയില് മർക്കടമുട്ടിക്കകത്തുപെട്ട് അതുകൊണ്ട് ഈ സാംസ്കാരിക ചരിത്രം അനുഭവിച്ച വേദന മറ്റൊന്നുകൂടി കാണുകയുണ്ടായി. 25 ഹിന്ദു വിഗ്രഹങ്ങളെ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ച 5 അദ്വൈതാശ്രമങ്ങളെ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണന്റെ പീതാംബരമായിക്കൊള്ളട്ടെ, വർക്കലയിലെ സന്യാസിമാർക്കും അവിടെ തീർത്ഥാടനത്തിന് വരുന്നവർക്കും എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകളെ നേരെ വലിച്ചെറിഞ്ഞതിന് ശേഷം 6 ദിവസം മുമ്പ് അവിടുത്തെ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സന്യാസിമാര് TVയിലൂടെ നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗം, ശിവഗിരിയെ ഹിന്ദുക്കളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ഒരൊറ്റ ചോദ്യം. മുഖത്ത് ആത്മീയതയുടെ ചൈതന്യം ഉണ്ടായിരിക്കേണ്ട സന്യാസിമാര്, അതുണ്ടെന്ന് എനിക്ക് ഉറപ്പില്ല, അതുണ്ടായിരിക്കേണ്ട സന്യാസിമാര്, ഏതെങ്കിലും ഒരാള് ഹിന്ദു എന്ന വാക്കിന്റെ ഡെഫിനിഷൻ കേട്ടിട്ടുണ്ടോ? ആ സിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരത ഭൂമിക മാതൃഭൂഃ പിതൃഭൂശ്ചൈവ തം ഹിന്ദുരിതി സ്മൃത. ഇന്ന് എഴുതിയതല്ല, 2800 വർഷങ്ങൾക്ക് മുൻപ് സപ്തസിന്ധുക്കൾ മുതൽക്ക് ഇന്ത്യൻ മഹാസമുദ്രം വരെ നീണ്ടുകിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെ മാതൃഭൂമിയും പിതൃഭൂമിയും പുണ്യഭൂമിയുമായിട്ട് ആരാണോ കണക്കാക്കുന്നത് അവനാണ് ഹിന്ദു. ഹിമാലയം സമാരഭ്യ യാവത് സിന്ധു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അർത്ഥം വളരെ ക്ലിയറാ. ഞാൻ മലയാളത്തിൽ പറയാതെ തന്നെ അറിയാം, ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ കിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെ ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നു. ഹേ സന്യാസിമാരെ, അവിടെയുള്ള ശാരദാദേവിയെ, അവിടെയുള്ള ശിവപ്രതിഷ്ഠ, അവിടെയുള്ള വിഘ്നേശ്വര പ്രതിഷ്ഠ, അവിടെയുള്ള തൃപ്പതീശ്വര ക്ഷേത്ര പ്രതിഷ്ഠ, അവിടെയുള്ള ഭദ്രകാളി പ്രതിഷ്ഠ, ആ പ്രതിഷ്ഠകളെല്ലാം നടത്തിയ നാരായണ ഗുരുദേവൻ ആ വിഗ്രഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഭദ്രകാളി സ്തവം, വിഘ്നേശ്വര സ്തവം, അതുപോലെ ശ്രീകണ്ഠേശ്വര സ്തവം, ശിവസ്തവം എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കുക. അതിനുശേഷം ടിവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈ ഹിന്ദുവിന്റെ ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ശിവഗിരിയെ എന്ന് പറയുമ്പോൾ കണ്ണടച്ച് മനസ്സിൽ ഓർമ്മ വരുന്നത് ആരാധ്യരായ ശിഷ്യരുടെ മുമ്പിൽ വെച്ച് 2000 വർഷങ്ങൾക്ക് മുൻപ് കൽവരിക്കുന്നിന് ഒരു ഈശ്വര പുരുഷനെ തൂക്കിലേറ്റുകയുണ്ടായി. അതുപോലെ വർക്കലയിൽ ചെയ്യുന്ന പരമ്പര ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിന്റെ തുടർച്ചയുടെ ഇന്ന് വരെയുള്ള ചരിത്രമെടുത്താൽ ഏതാണ്ട് അവസാനത്തെ ബിന്ദു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, 101 വ്യക്തികള് ഞങ്ങൾ ക്രിസ്തുമതം സ്വീകരിക്കാൻ പോവുകയാണ് ഗുരുദേവ എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ പോരെ മക്കളെ, നിങ്ങൾക്ക് ഹിന്ദുമതം ഉപേക്ഷിക്കണമെങ്കിൽ സനാതനധർമ്മത്തിലേക്ക് പോകുക, അതല്ലാതെ ക്രിസ്തുമതത്തിലേക്കല്ല പോകേണ്ടത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ ആ ഉപദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് 25 ക്ഷേത്രവും നാരായണ ഗുരുദേവൻ ഉണ്ടാക്കിയതിന് ഒരു സ്ഥലത്തും കുരിശ് വെച്ചിട്ടില്ല, ഒരു സ്ഥലത്തും ചന്ദ്രക്കലയും നക്ഷത്രവും വെച്ചിട്ടില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയുകയല്ല, ഇന്നത്തെ വ്യക്തികളാണ് അദ്ദേഹത്തിന് കുരിശിലെത്തിയത്. അതൊന്ന് അറിയണ്ടേ? ദുഃഖകരമായ വസ്തുത, ഒരു 3 ദിവസം മുമ്പ് ഏഷ്യാനെറ്റ് ടിവിയിൽ കണ്ട ചിത്രം, പുറകില് നാരായണ ഗുരുദേവന്റെ ചിത്രം, മുമ്പില് ആരാധ്യനായ സമുദായ നേതാവ് പറയുന്നു ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാര് ചെയ്യുന്നത് വഞ്ചനയാണ്, ഈ കള്ളു വ്യവസായം ഒരു സമുദായത്തിൽ നിന്ന് മാറ്റുമ്പോൾ ഞങ്ങളുടെ പിന്തുണ നേടിയാണ് നിങ്ങൾ ജയിച്ചത് എന്നറിഞ്ഞില്ല. ഞാൻ രാഷ്ട്രീയം ആർഷജ്ഞാനോത്സവത്തിൽ സംസാരിക്കുകയല്ല, ഈ രാഷ്ട്രത്തിന്റെ സമുജ്വലനായ റിഫർമേഷൻ ലീഡർ അമ്മ ഇന്ന് എങ്ങനെയാണോ ഈ സമൂഹത്തെ ഉയർത്തുന്നത്, ആത്മീയവും ഭൗതികവും കുടുംബപരവും സമൂഹപരവുമായ അറിവുകളുടെ പ്രവാഹത്തിലൂടെ ചെയ്തത്, അത് ഒരു 100 വർഷം മുമ്പ് ചെയ്ത ശ്രീകൃഷ്ണന്റെ മഞ്ഞ വസ്ത്രം ഉടുത്ത് ഭഗവത്ഗീതയിലെ 17-18 അധ്യായത്തിൽ പറയുന്ന സത്വരജസ്തമോ ഗുണങ്ങളെ മനുഷ്യന് മനസ്സിലാക്കാൻ പാകത്തിന് പഞ്ചശുദ്ധിയിലൂടെ വിവരിച്ച നാരായണ ഗുരുദേവന്റെ പണം വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചെത്തരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ആ ഉപദേശത്തിന് ടിവിയിലൂടെ കാണിച്ചപ്പോൾ ഈ സനാതന ധർമ്മ സംസ്കാരം ഏൽക്കുന്ന വേദന വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഒരുപോലെയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് സനാതന ധർമ്മ സംസ്കാരത്തിന്റെ പോസിറ്റീവ് ചരിത്രത്തിലേക്ക് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ കടക്കുകയാണ്. ഭാരതീയ സംസ്കൃതിയുടെ ചൈതന്യവത്തായ ചരിത്രം ആരംഭിക്കുന്നത് വൈദിക കാലം മുതൽക്ക് തന്നെ. സാധാരണ അമ്മ പറയാറുണ്ട്, നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയാണ് നിങ്ങളുടെ സംസ്കാരത്തെ കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ ചിന്തകള് ഇതെല്ലാം പ്രാർത്ഥനയിൽ നിഴലിട്ട് വരുന്നത് കാണാൻ സാധിക്കും. ആ പ്രാർത്ഥന നിങ്ങൾ ഏതാണ്, നിങ്ങളുടെ കുടുംബം എന്താണ്, സമൂഹം ഏതാണ്, രാഷ്ട്രം ഏതാണ് എന്ന് കാണിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി, ഈ ഭൂമുഖത്ത് ഒരു ജപ്പാൻകാരനെ ഉത്സാഹഭരിതനാക്കണമെങ്കിൽ ആ ജപ്പാൻകാരനോട് രാഷ്ട്രസ്നേഹത്തെ കുറിച്ച് പറയണം, ഒരു ഇംഗ്ലീഷുകാരനോട് അധികാരത്തെ കുറിച്ച് സംസാരിക്കണം, അമേരിക്കക്കാരനോട് ബിസിനസിനെ കുറിച്ച് സംസാരിക്കണം, ഫ്രഞ്ചുകാരനോട് സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കണം. ഇതൊന്നും ഭാരതീയനെ ബാധിക്കില്ല, ടെമ്പററി ആയിട്ട് മാത്രമേ ബാധിക്കുകയാണെങ്കിൽ തന്നെ ബാധിക്കുകയുള്ളൂ. ഭാരതത്തില് സംസ്കൃതിയുടെ ചരിത്രം, അതിന്റെ അടിസ്ഥാന കോർ അവനെ ആവേശഭരിതനാക്കണമെങ്കിൽ ആത്മീയതയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളും മാതാ അമൃതാനന്ദമയി ദേവിയുടെ ചിന്തകളും പ്രാർത്ഥനകളുമാണ് നിങ്ങൾ എന്ന വരിയും ഒരുമിച്ച് ചേർത്താൽ ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിന്റെ സന്ദേശവും ചരിത്രവും ലഭിക്കും. ഗ്രന്ഥങ്ങളിൽ നിന്ന് വന്നത്. തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ, അതുപോലെ തന്നെ അസതോമ സദ്ഗമയ. ഏത് പ്രാർത്ഥനയാണോ നിങ്ങൾ നിത്യജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നത്, കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത്, അതാണ് ഭാരതത്തിലെ അസതോമ സദ്ഗമയ. ചീത്തയിൽ നിന്ന്, തിന്മയിൽ നിന്ന്, നെഗറ്റീവുകളിൽ നിന്ന് നന്മയിലേക്കും പോസിറ്റീവിലേക്കും എന്നെ കൊണ്ടുപോകണമേ. അതുപോലെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുപോകണമേ. മരണമുള്ള ശരീരത്തിൽ നിന്ന് അമരത്വമുള്ള പ്രസിദ്ധിയിലേക്ക് എന്നെ കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിച്ച ഭാരതീയര്, സഹനാവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ എന്ന് പറഞ്ഞപ്പോൾ, ഈ രാഷ്ട്രം ഇത്രയും നെഗറ്റീവുകൾ ഉണ്ടായിട്ടും ഇന്നും നിലനിൽക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ജൂതന്മാർക്ക് പള്ളി ഉണ്ടാക്കാൻ ഭാരതീയ രാജാക്കന്മാർ സ്ഥലം കൊടുത്തു? എന്തുകൊണ്ട് വിദേശികളെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു? എന്തുകൊണ്ട് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സഹോദരനാണ്, സഹവർത്തിത്വത്തിന്റെ നന്മകളോട് ജീവിക്കാമെന്ന് ഇന്നും പറയുന്നു? ഉപനിഷത് സന്ദേശങ്ങൾ ശാന്തി മന്ത്രമായ സഹനാവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹേ ആൻഡ് ത്രൂ ദാറ്റ് ലെറ്റ് അസ് അറ്റെയിൻ ദാറ്റ് അൾട്ടിമേറ്റ് പൊസിഷൻ തേജസ്വിനാവധീതമസ്തു ആൻഡ് ആനോ ഭദ്രാക്രതവോ യന്തു വിശ്വതഃ. ഋഗ്വേദത്തിലെ വരിയാണ് ഭാരതീയ വിദ്യാഭവന്റെ എംബ്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആനോ ഭദ്രാക്രതവോ യന്തു വിശ്വതഃ, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നന്മ നിറഞ്ഞ ചിന്താധാരകൾ എന്നിലേക്ക് പ്രവേശിക്കട്ടെ, പ്രവഹിക്കട്ടെ എന്ന് പറഞ്ഞവരുടെ മാനസികാവസ്ഥയാണ് ഭാരതത്തിലുള്ളത്. അതേ വേദങ്ങൾ പറയുന്നു, ഭദ്രം കർണേ വിശ്രണുയാമദേവാ ഭദ്രം പശ്യേമ അക്ഷവിർയജത്രാഹൈരംഗൈസ്തുഷ്ടുമാംസൂഹ്യശേമ ദേവശീതം തന്നുയാമദേവ. ബ്രാഹ്മണന് മാത്രം ബുദ്ധിയിരുന്ന മാത്രമല്ല ഇത്, ഉപനിഷത്ത് ആർക്കും ചൊല്ലാം, എല്ലാവരും ചൊല്ലിയിരുന്നതാണ്. അത്രം തന്നേ വിഷ്ണുയാമദേവ, നന്മ നിറഞ്ഞത് ശരിയിൽ കേൾക്കുമാറാകട്ടെ. അത്രം അശ്യേമ അക്ഷഭിർയജത്രാഹ, അക്ഷഭിർ രണ്ട് കണ്ണുകളല്ല അനവധി കണ്ണുകൾ. അക്ഷൗ എന്ന് പറഞ്ഞാൽ ദ്വിതീയ വചനം, അക്ഷഭർ ബഹുവചനം. ഈ കണ്ണുകളെല്ലാം നന്മകൾ കാണുമാറാകട്ടെ. സ്ഥിരൈരംഗൈഹി തുഷ്ടുവാംസ, സ്ഥിരമായ ആരോഗ്യമുള്ള ശരീരം കൊണ്ട് തുഷ്ടുവാംസ സന്തോഷമുളവാക്കുന്നതായ ദേവഹീതം തരുയാമദേവ. എത്ര കാലം എനിക്ക് ആയുസ് തന്നിട്ടുണ്ടോ ആ കാലം അത്രയും നന്മ നിറഞ്ഞ ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുവാൻ എനിക്കിടവരട്ടെ എന്ന് ഭാരതീയർ പ്രാർത്ഥിച്ചപ്പോൾ അമ്മ പറഞ്ഞ വരിയുണ്ടല്ലോ, നമ്മളുടെ പ്രാർത്ഥന ഏതാണോ ആ പ്രാർത്ഥനയാണ് നമ്മൾ ഈ ശിവക്ഷേത്രത്തിന് ദീപാരാധനയ്ക്ക് തൊട്ടെടുത്ത് അതിന് കർപ്പൂരമിട്ട് മേശാന്തി അത് കത്തിച്ച് മൂന്ന് പ്രാവശ്യം ബിംബത്തിന്റെ ചുവട്ടിലും മൂന്ന് പ്രാവശ്യം മധ്യത്തിലും മൂന്ന് പ്രാവശ്യം മുകളിലും ഈ ദീപാരാധന തൊഴിയുമ്പോൾ പറയുന്ന ഒരു മന്ത്രമുണ്ട്, ധ്രുവം വിശ്വവിദം ജഗത് ധ്രുവോ രാജാ വിശാമയം ധ്രുവം തേ രാജാ വരുണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവം ദ ഇന്ദ്രശ്ചാഗ്നിശ്ച രാഷ്ട്രം ധാരയതാം ധ്രുവം. ഈ ജ്യോതിർഗോളങ്ങൾ, ഈ പർവ്വതങ്ങൾ, ഈ നദികൾ, ഈ രാഷ്ട്രം, ഈ വിഗ്രഹങ്ങൾ, ഈ ഗ്രഹങ്ങൾ, അതുപോലെ പിത്രാവരണനും അഗ്നിയും ഇന്ദ്രനും രാജാവും ഭൂമിയും ധ്രുവ മംഗളകരമായ അവസ്ഥയുണ്ടാക്കി തീരട്ടെ. ആ പൂജ കഴിക്കുന്ന നമ്പൂതിരി ഞാൻ നന്നാകട്ടെ. ഈ ദീപാരാധന ഒഴിയുന്ന സമയത്ത് ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള വ്യക്തികൾ നന്നാകട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ചുറ്റുപാടുകൾ എല്ലാം നന്നാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരുമിച്ച് നന്നാവുന്ന ഒരവസ്ഥ. അതുകൊണ്ടാണ് ഇന്ന് ആർഷജ്ഞാനോത്സവ സന്ദേശം നൽകിയപ്പോൾ സ്വാമിജി ഒരു സന്ദേശം നൽകി, സർവേ സുഖിന സന്തോ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ. അർത്ഥങ്ങൾ അർത്ഥമല്ല, സിംഗുലർ അല്ല, പ്ലൂറല്ല. അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്ന വേദവചനങ്ങൾ അത്യുജ്വലമാണ്. സർവേ അഭിസുഖിന സന്തു പ്ലൂറലാണ്. സർവജനങ്ങളും സുഖമായിരിക്കട്ടെ. സർവേ ഭദ്രാണി പശ്യന്തു എല്ലാവരിലും മംഗളകരമായ ആ അനുഭൂതി ഉണ്ടാകാൻ ഇടവരട്ടെ. അത് എനിക്ക് കാണുമാറാകട്ടെ. മാ കശ്ചിത് ദുഃഖ ഭാഗ് ഭവേത്. ആരും ദുഃഖത്തിൽ പങ്കു ചേരാൻ അവസരം ഉണ്ടാകാതിരിക്കട്ടെ. സോ ബ്യൂട്ടിഫുൾ വേർഡ്സ്. എക്സാക്ട്ലി ദിസ് ഇസ് ദ ബിഗിനിങ് പോയിന്റ് ഓഫ് ഇന്ത്യൻ കൾച്ചറൽ ഹിസ്റ്ററി ഓർ ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ. പ്രകൃതിയിൽ മുഴുവനും നോക്കാൻ വേദങ്ങൾ നമ്മെ ഉപദേശിക്കുന്നു. വിശ്വതശ്ചക്ഷുരുതം വിശ്വതോ മുഖോ വിശ്വതോ ബാഹുരുതം വിശ്വതസ്മാദ് ബാഹുഭ്യാന്തമാദി സമ്പദത്രയവ്യാവാ പൃഥിവീ ജനയന്തേ വയേകാഃ. അത്യുജ്വലമായ മന്ത്രം ഈ പ്രപഞ്ചം മുഴുവനും ശിഷ്യനോട് ഗുരു പറയുകയാണ്. പ്രപഞ്ചം മുഴുവനും നിന്റെ കണ്ണുകൾ കൊണ്ട് അന്വേഷിക്കുക. പ്രപഞ്ചം മുഴുവനും നിന്റെ കൈകൾ കൊണ്ട് അനലൈസ് ചെയ്യുക. പ്രപഞ്ചം മുഴുവനും നിന്റെ കാലുകൾ കൊണ്ട് കടന്നു കാണുക. എന്നിട്ട് മസ്തിഷ്കം ഉപയോഗിച്ച് ചിന്തിക്കുക. ഈ പ്രപഞ്ചവും ജ്യോതിസ്വരൂപങ്ങളും മറ്റെല്ലാം സൃഷ്ടിച്ച ദേവൻ ആരാണ്? സർവ ഉജ്ജ്വലമായ ചൈതന്യത്തിന്റെ ബഹിസ്ഫുരണം മെറ്റീരിയൽ ലോകത്തിന് നിനക്ക് കാണാൻ സാധിക്കുമെങ്കിൽ ആ കാണിച്ചു തന്ന ചൈതന്യവത്തായ ഒന്ന് അതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ ആ അതിമഹത്തായ വൈദിക ചിന്താധാരകൾ എന്താണെന്ന് ചോദിച്ചാൽ നാല് മഹാവാക്യങ്ങളിലൂടെ യജ്ഞവൽക്യ മഹർഷി നാല് ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സനാതന ധർമ്മത്തിന്റെ ചരിത്രം സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ വിശകലനം ചെയ്താൽ അതിനെ ഒരു നാല് വരി കൊണ്ട് പറയാൻ സാധിക്കുമോ എന്ന് ICHR-ലേക്ക് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിലേക്ക് ആരെങ്കിലും എറണാകുളത്ത് നിന്ന് പ്രഭാഷണം കഴിഞ്ഞ് ടെലിഫോൺ ചെയ്ത് ചോദിച്ചാൽ അവിടെ ഉള്ളവർക്ക് പറയാൻ സാധിക്കും. ഭാരതീയ സംസ്കൃതി വിന്യസിച്ചിരിക്കുന്ന നാല് തൂണുകളുണ്ട്. യജ്ഞവൽക്യ മഹർഷി പറഞ്ഞിരിക്കുന്ന തൂണുകൾ പ്രജ്ഞാനം ബ്രഹ്മേതി വിജ്ഞാന അറിവ്. അതായത് ആ പ്രജ്ഞാനമാണ് അറിവ്, ആ അറിവാണ് ഈശ്വരൻ. ഭൂമിയിൽ ജനിച്ചു വളർന്ന മനസ്സ് മരിക്കുന്ന സർവ ജീവജാലങ്ങളിലും വർത്തിക്കുന്ന ചൈതന്യം ഏതാണോ, കോൺഷ്യസ്നെസ് ഏതാണോ, അവയർനെസ് ഏതാണോ, അതിനെയാണ് സാംസ്കാരികമായിട്ട് ഭാരതീയൻ ഈശ്വരനായിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ വരിയിലൂടെ യജ്ഞവൽക്യ മഹർഷി ശിഷ്യനോട് പറഞ്ഞത് അഹം ബ്രഹ്മാസ്മി. ഇന്ന് തമാശന് പലരും പറയും ഞാൻ ബ്രഹ്മമാണ്. ഞാൻ ബ്രഹ്മമല്ല, എന്നിൽ പ്രവർത്തിക്കുന്ന ചൈതന്യം ബ്രഹ്മമാണ്. അതിനുള്ള തെളിവ് തന്നെയാണ് ഈ ഇരിക്കുന്നവര്. എങ്ങനെയാണ് ഈ ഇരിക്കുന്നവർ അതിന് തെളിവാകുന്നത്? ഇവിടെ നിന്ന് മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരാള് മലയാള അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് മലയാള പദങ്ങൾ ഉണ്ടാക്കി ആ പദങ്ങളെ വരികളാക്കി
ആ വരികളെ പേരഗ്രാഫുകളാക്കി ആ പേരഗ്രാഫുകളിലൂടെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ആ സന്ദേശത്തിന്റെ അക്ഷരങ്ങളെ കൂട്ടിച്ചേർത്ത പദങ്ങളെ കൂട്ടിച്ചേർത്ത വരികളെ കൂട്ടിച്ചേർത്ത പേരഗ്രാഫുകളിലുള്ള സന്ദേശം നിങ്ങളുടെ ചെവിയിലൂടെ ചെന്ന് മസ്തിഷ്കത്തിൽ ചെന്ന് തലച്ചോറ് നല്ല ചെയ്ത് പറയുന്ന സമയത്ത് തന്നെ ഇയാൾ പറയുന്നത് ഇതാണ് എന്ന് നിങ്ങളറിയാതെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ചൈതന്യം ഏതാണ്ട് 1.1 kg ഉള്ള തലച്ചോറിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും മട്ടണും ബീഫും കഴിക്കുമ്പോഴത്തേക്കും ബ്രെയിൻ ഫ്രൈ കഴിക്കാറുണ്ട്. ചില പശുക്കളുടെയും ആടിന്റെയും ബ്രെയിൻ ഫ്രൈ മനുഷ്യന്റെ ഈശ്വരാനുഗ്രഹം കൊണ്ട് പബ്ലിക്കായിട്ട് ആരും കഴിച്ചിട്ടില്ല, ഇതിയമീൻ ഒഴികെ. അങ്ങനെയുള്ള ആ ബ്രെയിനിനകത്തുള്ള ആ ചൈതന്യമുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങേറ്റം വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒരു ഒരു പടം വെച്ചിരിക്കുന്നത് ജാലദാദേവിയുടെ, മറ്റൊരു പടം വെച്ചിരിക്കുന്നത് വിവേകാനന്ദന്റെ, മറ്റൊരു പടം വെച്ചിരിക്കുന്നത് ശങ്കരാചാര്യന്റെ, മറ്റൊരു പടം വെച്ചിരിക്കുന്നത് രാമകൃഷ്ണ പരമഹംസരുടെ, ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് ദേവിയുടെ, ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് അവതാരന്ദ പയ്യുടെ, ഇതിന് ഇത്രയും പേരുള്ളതില്, ഇത്രയും ചിത്രങ്ങളുള്ളതില്, ഇവരെ എല്ലാവരെയും കണ്ടിട്ടുള്ളവർ ഈ സദസ്സിൽ ആരുണ്ട്? ഒരു ഒറ്റ ആള് കണ്ടിട്ടില്ല. അമ്മയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, മറ്റേ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയുന്നത് ശങ്കരാചാര്യനാണ്, ഇത് വിവേകാനന്ദനാണ്, കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ പറയുന്നു? ബ്രെയിനിനകത്ത് ഒരു മൂലക്ക് വിവേകാനന്ദന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട്. ഈ രാഷ്ട്രത്തില് എന്നല്ല, അത്യന്താധുനിക ശാസ്ത്രത്തിൽ ബയോകെമിസ്ട്രിക്ക് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്ന ആ ശാസ്ത്രത്തിനെ വിളിച്ചു ചോദിക്കുക, ഇനി ഈ തലയ്ക്കകത്ത് വെച്ചിരിക്കുന്ന മെമ്മറി എവിടെയാണ്, എങ്ങനെയാണ്, എപ്രകാരമാണ് വെച്ചിരിക്കുന്നത് എന്ന് ഒന്ന് ആത്മജ്ഞാനോത്സവത്തിന്റെ മൈക്കിന്റെ മുമ്പിൽ വന്നൊന്ന് പറയാൻ സാധിക്കുമോ എന്ന് ചോദിക്കുക. അദ്ദേഹം പറയും, ദ കമ്മിങ് 2000 ഇയേഴ്സ്, വരാൻ പോകുന്ന 2000 വർഷക്കാലം നിങ്ങളുടെ തലയ്ക്കകത്ത് വിവേകാനന്ദന്റെ ചിത്രം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് ആധുനിക ശാസ്ത്രത്തിന് പറയാൻ സാധ്യമല്ല. അമ്മയുടെ ഒരു വരി നിങ്ങൾ കേട്ടാൽ ഷോക്കടിച്ച മാതിരി നിങ്ങൾ പറയും, ഇത് മാതാമതാനന്ദമയ്യ ദേവിയുടെ ശബ്ദമാണ് എന്ന്. തലയ്ക്കകത്ത് എവിടെയാണ് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ജപ്പാൻ ടൈപ്പിലോ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഷീഡിംഗിലാണോ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒന്നിനുമല്ല, അറിഞ്ഞുകൂടാ എന്ന് പച്ചയ്ക്ക് പറയുകയല്ലാതെ, അറിയാമെന്ന് പറയുന്നവൻ എന്നെ ഡിഗ്രി എടുത്ത് മാസ്റ്റർ ഓഫ് അജ്ഞാന എന്ന് പറയുന്ന മാതിരിയാണ്. അതിന് അപ്പുറത്തേക്ക് കിടക്കാൻ സാധ്യമല്ല. കാരണം ഈ തലച്ചോറ് ഈ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നതിന്റെ ഒരംശം ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചാൽ അബ്സല്യൂട്ട്ലി എന്നെ വലിയ മഹർഷി പറഞ്ഞത് ശരിയാണെന്ന് പറയും. അയം ആത്മാ ബ്രഹ്മ, ഈ ആത്മചൈതന്യം സ്വബോധത്തിലുള്ളത്, കഴിച്ച ഭക്ഷണത്തെ രചിപ്പിക്കുന്നത്, മുമ്പിൽ വന്ന വ്യക്തിയെ തിരിച്ചറിയിപ്പിക്കുന്നത്. ഇന്നലെ യേശുദാസ് ഇത് ഉദ്ഘാടനം ചെയ്ത സമയത്ത് ചൊല്ലിയിരിക്കാൻ സാധ്യതയുള്ള ആ സംസ്കൃത വരികളെ അതിന്റെ അർത്ഥത്തോടുകൂടി നിങ്ങളെ മനസ്സിലാക്കിപ്പിച്ച, നിങ്ങളുടെ ചെവി പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം ഏതാണോ ആ ചൈതന്യത്തിന്റെ ഉടമസ്ഥര്, അത് അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ യജ്ഞവൽക്യ മഹർഷി ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വൈകിക്കാതെ വിരൽ ചൂണ്ടിക്കൊണ്ട് അപ്പുറത്തുള്ള ശിഷ്യനോട് പറഞ്ഞു, തത്വമസി. ശബരിമലയിലേക്ക് പോകുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട് തത്വമസി, തത്വം അസി, അതേ ചൈതന്യമാണ് നീ. കാരണം നിന്റെ ശരീരത്തിന്റെ പ്രവർത്തനം വെറുതെ കണ്ണുമടച്ചിരുന്നൊന്ന് ചിന്തിച്ചാൽ മതി. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചഭൂതം, പഞ്ചകർമ്മേന്ദ്രിയം, പഞ്ചപ്രാണൻ, ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക, നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ? എന്താ ദേഷ്യം എന്ന് പറഞ്ഞാൽ? എന്താ ദേഷ്യം എന്ന് പറഞ്ഞാൽ? ദേഷ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം തന്നെ. അത് ശരീരത്തിനകത്ത് എങ്ങനെയാ വരിക? ശരീരത്തിനകത്ത് എങ്ങനെയാ വരിക എന്ന് അറിഞ്ഞുകൂടാ. പല്ല് കടിക്കും, കണ്ണ് വട്ടമാടും, കയ്യിന്റെ ആക്ഷൻ കൂടും. അല്ലാതെ ദേഷ്യം എന്ന വികാരം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യത. ദാഹിക്കുന്നു എന്ന് തോന്നുന്നു. എങ്ങനെയാ ദാഹിക്കുന്നു എന്നുള്ള വികാരം ഉണ്ടായത്? അറിഞ്ഞുകൂടാ. വിശക്കുന്നു. എങ്ങനെയാ വിശക്കുന്നു എന്നുള്ള വികാരം ഉണ്ടായത്? ഏത് കെമിക്കലാ വന്നത്? ആ കെമിക്കൽ എവിടെ നിന്നാ വന്നത്? ആ കെമിക്കൽ വരണമെന്ന് ശരീരത്തോട് പറഞ്ഞതാരാ? അറിഞ്ഞുകൂടാ. ഒറ്റ ചോദ്യം. പലരും മുട്ട കഴിക്കുന്നുണ്ടാവും, ശരീരം ഒരു 120 വർഷം ഇരിക്കണമെന്ന് പറഞ്ഞ് കോഴി മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ, കോഴിയുടെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയ മുട്ട, അത് പുഴുങ്ങിയതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് ഒന്ന് തുറന്നു നോക്കുക. ഇതാ പല സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈശ്വരനെ നേരിട്ട് കാണാൻ സാധിക്കും. ആ മുട്ട ഒന്ന് പൊട്ടിച്ചാൽ ആ മൂലയ്ക്ക് 1 മില്ലിലിറ്റർ വായു വെച്ചിട്ടുണ്ട്. വായു 1 മില്ലിലിറ്റർ വായു ഈശ്വരൻ അമ്മ കോഴിയിലൂടെ കുഞ്ഞു കോഴിക്ക് വെച്ചു കൊടുത്തതാ. മുട്ടത്തോട് പൊട്ടിച്ച് പുറത്തു വരുമ്പോൾ അത് ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രപഞ്ച ചൈതന്യമുണ്ട്. ആ ചൈതന്യം എന്നിലുണ്ട്, ആ ചൈതന്യം നിന്നിലുണ്ട്. ആ ചൈതന്യത്തെയാണ് ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത്. ആ ചൈതന്യമാണ് ആത്മാവ്. അതുകൊണ്ട് ഞാൻ ഈശ്വരന്റെ അംശമാണ്, നീയും ഈശ്വരന്റെ അംശമാണ്, അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഈശ്വരന്റെ അംശമാണ്. അതുകൊണ്ടാണ് സർവേ വി സുഖിനസ്തന്തു സർവേ സന്തുലിതാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാ ഭവേ എന്ന് പറഞ്ഞത് ഈ വൈദിക ചിന്താധാര തന്നെയാണ് യഥാർത്ഥത്തിൽ ഭാരതത്തിൽ ജീവിതത്തിലേക്ക് പകർത്തിയത്. മൂന്ന് കാര്യം വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭാരതീയർ നിഷ്കർഷിച്ചിരുന്നു. മൂന്ന് കാര്യം ഓർക്കാൻ സാധിക്കുന്നവർ ഓർക്കുക. അതിന്റെ ഷോർട്ട് ഫോം PPS, ഫിസിയോളജി, സൈക്കോളജി ആൻഡ് സ്പിരിച്വാലിറ്റി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരീരമാദ്യങ്ങൾ ധർമ്മസാധനം, ശരീരം ധാർമ്മിക കാര്യങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ടാണ് ഭാരതീയൻ ഏത് കാരണവശാലും സാംസ്കാരിക ചരിത്രത്തിന്റെ അടിത്തറയായിട്ട് അവൻ ഒരു സ്ഥലത്തും ഒരുവനെയും പരിധിക്കപ്പുറം വേദനിപ്പിക്കാതെ ഇരിക്കാനുള്ള കാരണം ഈ ശരീരം നെഗറ്റീവ് ചെയ്യാനുള്ളതല്ല, അടിച്ചമർത്താനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതല്ല, മറ്റൊന്നിനെ തീർക്കാനുള്ളതല്ല. ആ ശരീരത്തിന്റെ നന്മ അത് ഭാരതത്തിൽ ചേർത്തു. അതുപോലെ മനസ്സിന്റെ നന്മ ഭാരതീയ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വ്യക്തികളിൽ വളരാൻ അനുവദിച്ചു. അതുപോലെ തന്നെയാണ് ആത്മീയത. ഭാരതത്തിന്റെ ചരിത്രം വ്യക്തിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ വ്യക്തിയുടെ ആദ്യ ഭാഗം ശരീരത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞ് ആചാരമുണ്ടാക്കി, എഴുന്നേറ്റ ഉടനെ പ്രാർത്ഥിക്കണമെന്ന് ആചാരമുണ്ടാക്കി, എഴുന്നേറ്റ ഉടനെ ഭൂമി തൊട്ട് തലയിൽ വെക്കണമെന്ന് ആചാരമുണ്ടാക്കി, പല്ല് തേച്ചതിന് ശേഷമേ കാപ്പി കുടിക്കാവൂ എന്ന് കുടിക്കണമെന്ന് ആചാരം, പ്രാർത്ഥിക്കണമെന്ന് ആചാരം, അന്നത്തെ മുമ്പിൽ വെച്ച് രണ്ട് കയ്യും കൂപ്പിയിട്ട് ബ്രഹ്മാർപ്പണ ബ്രഹ്മാതിർ ബ്രഹ്മാഗ്രൗ ബ്രഹ്മണാഭുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. ശരീരത്തിനകത്തേക്ക് പോകുമ്പോഴാണ് ശരീരത്തിൽ ജീവചൈതന്യം പ്രഭാപൂരിതമാകുന്നത്. അതുകൊണ്ട് എന്റെ ശരീരത്തിന്റെ ബ്രഹ്മചൈതന്യത്തെ പ്രഭാപൂരിതമാക്കുന്ന ഏതൊണ്ടാണോ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് അത് ഈശ്വരീയാംശമാണ്. പ്രോവൈഡ് ബീഫും ചിക്കനും മട്ടനും കിച്ചനും അല്ല എങ്കിൽ ആ വെജിറ്റേറിയൻ ഫുഡ് അതിന്റെ മുമ്പിൽ രണ്ട് കയ്യും കൂട്ടി തൊടുമ്പോൾ അത് ഒന്നിന്റെയും ശവമല്ല, ഒന്നിന്റെയും പീസല്ല. അങ്ങനെയുള്ള ആ വസ്തുവിനെ ഈശ്വരനിലേക്ക് അർപ്പിക്കുന്നത് പോലെ ശരീരത്തിന്റെ ജടരാഗ്നിയിലേക്ക് യജ്ഞമായിട്ട് ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവ് ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. കർമ്മം ബ്രഹ്മമാണ്, ചിന്ത ബ്രഹ്മമാണ്, ഇടുന്ന വസ്തു ബ്രഹ്മമാണ്, സ്വീകരിക്കുന്ന വസ്തു ബ്രഹ്മമാണ്. ഇതിന്റെ എക്സാക്ട്ലി ഇസ് ഈക്വൽ ടു ആൽബർട്ട് ഐൻസ്റ്റീൻസ് തിയറി ഇസ് ഈക്വൽ ടു MC². എല്ലാ എനർജിയുടെ മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് ഈ അന്നബ്രഹ്മത്തെ ഞാൻ തൊടുന്നു എന്ന ആചാരം ഉണ്ടാക്കിയത് ശരീരത്തിന്റെ പ്രത്യേകത, ആ ശരീരം ഊർജസ്വലമാകാൻ വേണ്ടി ഭാരതീയർ പറഞ്ഞു സസ്യാഹാരമാണ് നല്ലത്, ഭാരതീയ സംസ്കൃതിയുടെ ഭാഗമാണ്. അതിപുരാതന കാലത്ത് യജ്ഞത്തിന്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ ഹോമിച്ചിരുന്നു. അപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ചത്. അപ്പോൾ ബുദ്ധദേവൻ വന്നു ഒരു കാരണവശാലും മൃഗങ്ങളെ ഹോമിക്കരുതെന്ന് പറഞ്ഞ് ശുദ്ധീകരിച്ചു ധർമ്മത്തെ, സാംസ്കാരിക പൈതൃകത്തെ അവർ ശുദ്ധീകരിച്ചു. ആ ചിന്തയിലൂടെ യജ്ഞം വെജിറ്റേറിയൻ യജ്ഞമായി മാറി, ഭക്ഷണവും വെജിറ്റേറിയനായി മാറി. ഈ ശരീരത്തെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗമാക്കി ഓരോ ദിവസവും രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെയുള്ള സർവ കർത്തവ്യവും ഈശ്വരനുമായി ബന്ധപ്പെട്ടതാക്കി തീർത്തപ്പോഴാണ് ആ പൈതൃകത്തിന്റെ ശാസ്ത്രീയത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു പുഷ്പം ഒരു ബോട്ടണിക്കാരന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അത് മുറിച്ചു നോക്കിയിട്ട് അതിന്റെ സയൻസ് ആയിരിക്കും ബോട്ടണിക്കാരൻ നോക്കുക എന്ന്. ഭാരതീയ സംസ്കൃതിയുടെ പൈതൃകം നോക്കുന്ന സമയത്ത് ഈ ശരീരവുമായി ബന്ധപ്പെട്ട പൈതൃക ആചാര സംസ്കാരങ്ങൾ ഭാരതത്തിൽ ആരംഭിച്ചത് 3000-4000 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ടാണ്. ആ ചരിത്രം ശരീരത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന്റെ ഉത്തമമായ അവസ്ഥയിലേക്ക് എത്തിക്കൽ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്ന മനസ്സ് ചരക സംഹിതയിൽ പറയാറുണ്ട്, മലയാളത്തിൽ പറയാറുള്ളത് പോലെ ആദികൾ വ്യാധികൾ ഒന്നുമില്ല, തലമുറങ്ങൾ കേൾപ്പാനില്ല. ആദിയും വ്യാധിയും ഒരുമിച്ച് ചേർത്ത ഒരു പൈതൃകം നമുക്ക് മാത്രമേ ഉള്ളൂ. 1942 വരെ അത്യുജ്വലരായ ഡെവലപ്ഡ് കൺട്രീസിന് ആദി എന്ന പരിപാടി അറിഞ്ഞുകൂടായിരുന്നു. അവർക്ക് സൈക്കോളജി എന്ന സിസ്റ്റം ആരോഗ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അറിഞ്ഞുകൂടായിരുന്നു. ഈ രാഷ്ട്രത്തില് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേ ആധാര ആധേയ ഭാവേന തത്താജ്യാഘടയോരിവ. ഏതൊരു ഡോക്ടർ പറഞ്ഞിരിക്കേണ്ട ഒരു വരിയാണത്. ശരീര മനസ്സോ യോഗ, ശരീരവും മനസ്സും പരസ്പരം അനുവ്രജേ, ദേ ആർ കോംപ്ലിമെന്ററി ടു ഈച്ച് അദർ. ആധാര ആധേയ ഭാവേന, ശരീരം ആധാരം, മനസ്സ് അതിൽ വർത്തിക്കുന്ന ആധേയം. തത്താജ്യാഘടയോരിവ, ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത എണ്ണ ഒഴിച്ചാൽ പാത്രത്തിൽ നിന്ന് ചൂട് തണുത്ത എണ്ണയിലേക്ക് പോകും. തണുത്ത പാത്രത്തിലേക്ക് ചൂടുള്ള എണ്ണ ഒഴിച്ചാൽ എണ്ണയിൽ നിന്ന് ചൂട് പാത്രത്തിലേക്ക് വരുന്നതുപോലെ മനസ്സിന് ഏൽക്കുന്ന സുഖദുഃഖങ്ങൾ ശരീരത്തെയും ശരീരത്തിലേൽക്കുന്ന സുഖദുഃഖങ്ങൾ മനസ്സിനെയും ബാധിക്കുന്നത് കൊണ്ട് എല്ലാ മന്ത്രങ്ങളും അവസാനിക്കുന്ന സമയത്ത് ഓരോ ഋഷിവര്യനും പ്രാർത്ഥിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. നമ്മളുടെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഒരാണിക്കല്ല്. ഓം ശാന്തി ശാന്തി ശാന്തി, മൂന്ന് വാക്കുകൾ. Mental peace, mental peace, mental peace. But for that, your body will crumble without any doubt. മാനസികമായ അസ്വാസ്ഥ്യമാണ് ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്നത്. ഓരോ ആശുപത്രിയിലും വളരെ സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ് ഉണ്ട്, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓരോരുത്തരെയും വിളിച്ചു പറയാറുണ്ട് നിങ്ങളുടെ ഹൃദയം പരിശോധിക്കാൻ വെറും 500 രൂപ. അവിടെ പോയാൽ ഹൃദയം പരിശോധിച്ച് അന്നുവരെ സ്വസ്ഥമായിട്ട് ജീവിച്ചവനോട് പറയും ഇതുവരെ കുഴപ്പമൊന്നുമില്ല, ചിലപ്പോ അടുത്ത വർഷം ഒരു അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാട്ടുകുതിരയില് തിലകൻ ചിലപ്പോ പറയാറുണ്ട് പിന്നൊരു വാക്ക് കഴിഞ്ഞു, ആ മനുഷ്യന്റെ ആക്ടിവിറ്റി കഴിഞ്ഞു, ഇനി അടുത്ത വർഷം അറ്റാക്ക് വരുന്നതുവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നാ ഈശ്വര വരുന്നത്. അത്രയും നേരം സ്വസ്ഥമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തി 5000 രൂപ മുടക്കി അവനവന്റെ കുഴപ്പം കണ്ടുപിടിച്ചു. ആ ഡോക്ടർക്ക് ഒന്ന് വ്യത്യസ്തമായിട്ട് പറയാമായിരുന്നു, അതായത് ഒരു കുഴപ്പമില്ല, കർമ്മമണ്ഡലത്തിൽ ഏർപ്പെടുക, അവനവന്റെ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഹാർട്ട് വീക്കായി വീക്കായി വരുന്നത്. പകരം സാമൂഹ്യ മണ്ഡലത്തില്, സംസ്കൃതിയുടെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് ഇറങ്ങുക, ഒരുമിച്ച് ജീവിക്കുക, ചിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള അവസാനത്തെ ഔഷധം എന്നുള്ളത് ആധുനിക ശാസ്ത്ര സത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, അമ്മയുടെ കർമ്മമണ്ഡലത്തിലുള്ളവര് ഒരു 3 മാസം മുമ്പ് ബോംബെയിലേക്ക് പോയി, അമ്മയുടെ ഒത്തിരി പ്രോഗ്രാമില്, അമ്മയുടെ സമിതികളുടെ പ്രോഗ്രാമില് പങ്കെടുത്തിരുന്നു. അപ്പൊ പലരും വന്ന് പറയാറുണ്ട് സാർ ഇന്ന് വളരെ സുഖമാണ് സാർ, ഒരു പ്രശ്നമില്ല, എന്താ പ്രശ്നമില്ല, ആദ്യത്തെ അറ്റാക്ക് വന്നു അപ്പൊ മനസ്സിലായി മരിക്കുന്ന ഉറപ്പാണ്, അതുകൊണ്ട് മരിക്കുന്നത് വരെ നല്ല കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മയുടെ അമൃതകുടീരം പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർ ഏർപ്പെട്ടു. എനിക്ക് തന്നിരിക്കുന്ന മൊത്തം ആയുസ് 6 മാസമാണ്, ഇപ്പൊ ഏതാണ്ട് 4 വർഷമായി, ബാക്കിയുള്ളത് ഞാൻ ചത്തില്ല. അപ്പൊ ഞാൻ ചാവാതിരിക്കാൻ കാരണം സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുന്നു. ആ സന്തോഷത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് ശരീര മനസ്സോ യോഗ പരസ്പരം അനുഗ്രഹേ. അതുകൊണ്ട് ഫിസിയോളജി എന്ന ശരീരത്തിന് ആധാരഭൂതമായിരിക്കേണ്ട സൈക്കോളജിയെക്കുറിച്ച് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വരിയുണ്ട്. ഭാരതീയ സാംസ്കാരിക ചരിത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ആണിക്കല്ല് തലയ്ക്കകത്ത് നിന്നുണ്ടാകുന്ന ഹോർമോണുകളുടെ അളവ് നട്ടെല്ലിന്റെ പുറകിലുള്ള അഡ്രിനാലിനും കോർട്ടിക്കോസ്റ്റിറോണും ഈ രക്തത്തിലേക്ക് പമ്പ് ചെയ്യുന്ന വസ്തുക്കളുടെ ഹോർമോണുകളുടെ അളവ് നിയന്ത്രണാതീതമായി കൂടുന്നത് ഒഴിവാക്കാൻ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. ആഗ്രഹം കുറയ്ക്കാൻ ദേഷ്യം വരാതിരിക്കാൻ സാധിക്കും. ഭവതി സമ്മോഹ ദേഷ്യം വന്നില്ലെങ്കിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സാധിക്കും. കൺഫ്യൂഷൻ ഒഴിവാക്കിയാൽ വിസ്ഡം എന്നുള്ളത് ഉണ്ടാകും. ആരാധ്യനായ എം ജി എസ് മേനോൻ സ്മൃതിഭ്രംശത്തെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടത് സയന്റിഫിക് റാഷണൽ അൺബയസ്ഡ് തോട്ട് അതുണ്ടാകണം. കമ്മ്യൂണിസത്തോട് ഓവർ അറ്റാച്ച്മെന്റ്, പത്രത്തിന്റെ സർക്കുലേഷനോട് ഓവർ അറ്റാച്ച്മെന്റ്, അതുപോലെ വോട്ടിനോടും കസേരയോടും ഓവർ അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് ചരിത്രത്തിന്റെ സ്മൃതിഭ്രംശം സംഭവിക്കുന്നത്. ആ അറ്റാച്ച്മെന്റ് ഇല്ലായിരുന്നു എങ്കിൽ ചരിത്രം ചരിത്രപരമായിട്ട് തന്നെ ഇവിടെ വരുമായിരുന്നു. ശ്രീകൃഷ്ണൻ 1140 പറഞ്ഞ ആ സൈക്കോളജിയാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ബാധകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും മുഴുവനും എഴുതിക്കഴിഞ്ഞ വേദവ്യാസൻ എവിടെയെങ്കിലും ചിരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വേദവ്യാസൻ ചിരിച്ചിട്ടില്ല. എവിടെയെങ്കിലും വേദവ്യാസൻ കരഞ്ഞിട്ടുണ്ടോ? വേദവ്യാസൻ കരഞ്ഞിട്ടുമില്ല. ഈ പാർട്ടി എന്താ ഇങ്ങനെ കരയാതെയും ചിരിക്കാതെയും നടന്നത്? ആ പാർട്ടി അങ്ങനെ നടന്നതുകൊണ്ടാണ് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് ശ്രീകൃഷ്ണൻ പറഞ്ഞത് മുനീനാം അപ്യഹം വ്യാസ, മുനിമാരെ ഞാൻ വ്യാസനാണ്. മുനിയുടെ ലക്ഷണം തികഞ്ഞ ഒരേ ഒരു മനുഷ്യൻ മുക്കുവ വംശത്തിൽ ജനിച്ച് ബ്രാഹ്മണ്യത്തിലേക്ക് ഉയർന്ന് വേദത്തെ പകുത്ത് ഉജ്ജ്വലമായി മറ്റുള്ളവർക്ക് കൊടുത്ത് തിരിച്ചുപോയ സമയത്ത് വേദവ്യാസൻ ഉണ്ടായിരുന്ന ക്വാളിറ്റി ഉണ്ട്. ദുഃഖേഷു അനുഗ്രമന സുഖേഷു വിഘടസ്പൃഹ ഇതരാഗ ഭയക്രോധ ഇതരാഗ ഭയക്രോധ. നാലെണ്ണം ഓവർ അറ്റാച്ച്മെന്റ്, ഓവർ അംബീഷൻ, ഓവർ ആംഗർ, ഇതരാഗ ഭയക്രോധ, ഓവർ ഫിയർ, ഭയം, ദേഷ്യം, അറ്റാച്ച്മെന്റ്, അംബീഷൻ പരിധിക്കപ്പുറം കടന്നാൽ അത് സൂയിസിഡലായിരിക്കും എന്ന് പറഞ്ഞ ശ്രീകൃഷ്ണന്റെ അതേ സൈക്കോളജിക്കൽ പാരാമീറ്റർ ഭാരതീയര് അറിഞ്ഞും അറിയാതെയും ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് ഭാരതീയ സംസ്കൃതി ഇന്നും അതേപോലെ ഒരു വ്യത്യാസവും ഇല്ലാതെ നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈജിപ്ഷ്യൻ സംസ്കാരം നശിച്ച് മണ്ണടിഞ്ഞത്? റോമാ സംസ്കാരം, മിസോപ്പൊട്ടേമിയൻ സംസ്കാരം, ഊർധ്വശ്വാസം വലിക്കുന്ന ചൈനീസ് സംസ്കാരത്തിന്റെ മുമ്പില് 84 കോടി ജനത ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുൻപ് ആചരിച്ച് അനുഷ്ഠിച്ച് അനുശാസിച്ചു പോന്നത് ഇന്നും നമ്മുടെ മനസ്സിലുണ്ടാകാൻ കാരണം ശരീരത്തെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് നമ്മുടെ വീക്ഷണം. ഏത് വ്യക്തിയെ കണ്ടാലും രണ്ട് കയ്യും കൂക്കി നമ്മൾ പറയും നമസ്തേ. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടല്ല നമസ്തേ പറയുന്നത്. ഡേറ്റ് ഓഫ് എംപ്ലോയ്മെന്റ് എന്നേക്കാൾ വളരെ ചെറിയവനായിരിക്കാം, ചിലപ്പോൾ എന്നേക്കാൾ വലിയവൻ കൈ വെച്ചിട്ട് ചെറിയവനായിരുന്നിരിക്കാം. അവനെ കണ്ട് നമസ്തേ പറയാൻ തോന്നാൻ കാരണം നീ ഈ ശരീരം മാത്രമല്ല. ശരീരം എന്നുള്ളത് ശിവം ആയിരിക്കാൻ കാരണം ശായിയുടെ മുകളിലുള്ള വള്ളി നീ എന്ന ജീവാത്മാവാണ്. ആ ജീവാത്മാവ് പോയാൽ നീ എന്ന ശിവം ശവം ആയി മാറും എന്ന് ആ സിംപിൾ ആസ് ദാറ്റ് അറിയാം. ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യേ നത്വം ശോചിതുമർഹതി പരിഹരിക്കാൻ പറ്റാത്ത ഒന്നാണ് ഈ ജീവാത്മാവ് എന്ന് പറയുന്നത്. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നിന്ന് ഒരിക്കൽ വിട്ടുപോകും എന്ന ചിന്ത ഏത് ഭാരതീയനിലും എല്ലാ ഭാരതീയനിലും ഉണ്ടായിരുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരി പറയാറുണ്ട് സാധാരണ രീതിയിൽ, മാർക്സും എംഗൽസും യൂറോപ്പിലെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു നോക്കിയിട്ട് അവസാനം മാനവരാശിയെ രണ്ടായിട്ട് തിരിച്ചു. ഒന്നാമതായിട്ട് ഹാവ്സ് ഉള്ളവര്, രണ്ടാമതായിട്ട് ഹാവ് നോട്ട്സ് ഇല്ലാത്തവര്. ലോകത്തിൽ രണ്ടേ രണ്ട് വ്യക്തികളേ ഉള്ളൂ, സ്റ്റാലിനും 1.71 കോടി ജനങ്ങളെ നിഷ്കരുണം വധിച്ച ഇവിടത്തെ ഇടതുപക്ഷത്തിന്റെ ആരാധ്യനായ സ്റ്റാലിനും രണ്ടു പേരെയെ കണ്ടുള്ളൂ. ഉള്ളവനും ഇല്ലാത്തവനും ഈ നാട്ടിലേക്ക് വരുമ്പോഴാണ് മൂന്നാമത്തൊരു വിഭാഗമുണ്ട് എന്ന് പറയുന്നത്. ഉള്ളവരെന്നൊരു വിഭാഗം ഇവിടെയുണ്ട്, ഇല്ലാത്തവരെന്നൊരു വിഭാഗം അവിടെയുണ്ട്, ഉണ്ടായിട്ട് വേണ്ടാത്തവരെന്നൊരു വിഭാഗം. അമ്മയുടെ പേരിൽ എത്ര അസത്തുണ്ട്, മാതാമൃതാംഗമയുടെ പേരിൽ, മാതാമൃതാംഗമയുടെ പേരിലുള്ള മൊത്തം അസത്ത് കാവി വസ്ത്രം ഉടുത്ത സന്യാസിമാര്. വേറെ ആരുമില്ല, ബാക്കി വന്നതെല്ലാം വേറെ 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 ട്രസ്റ്റാണ്. നാരായണ ഗുരുദേവന്റെ പേരിൽ എത്രയുണ്ട് ഇപ്പോ ഉള്ള കുറെ നേതാക്കന്മാർ, അങ്ങനെ തലക്കി കൈവച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ ഉള്ളവരല്ലാതെ വിവേകാനന്ദർ ഒന്നും കയ്യിൽ കൊണ്ടുപോയില്ല, രാമകൃഷ്ണ പരമഹംസ ഒന്നും സ്വീകരിച്ചില്ല, ശങ്കരാചാര്യർ ഒന്നും സ്വീകരിച്ചില്ല. ഋഷിവര്യന്മാരുടെ പരമ്പരയിൽ പെട്ടവര്, ഉണ്ടായിട്ട് വേണ്ടാത്തവര്. ഒരിക്കൽ നാഷണൽ ടി വിയിൽ ഒരു പിക്ചർ കാണിച്ചു, ആ പിക്ചർ മുകളിൽ നിന്ന് എടുത്തതാ, സായിബാബ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ എന്റെ മക്കളും എന്റെ ഭാര്യയ്ക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, സായിബാബയുടെ ബർത്ത്ഡേക്ക് 1.1 കോടി ജനങ്ങൾ വന്ന സ്ഥിതിക്ക് ഈ പാർട്ടിയുടെ രാത്രിയിലത്തെ ഭക്ഷണം എങ്ങനെയിരിക്കും, ഉച്ചക്കലത്തെ ഭക്ഷണം എങ്ങനെയിരിക്കും ഒന്നറിയണം. എന്തോ മഹാഭാഗ്യത്തിന് അങ്ങനെ തമാശന് ചർച്ച ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സായിബാബ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു പിക്ചർ നാഷണൽ ഇന്റഗ്രേഷനില്, 2 ചപ്പാത്തി, 1/2 ഉരുളക്കിഴങ്ങ്, 1 ഗ്ലാസ് പച്ചവെള്ളം. എനിക്ക് അത്ഭുതം തോന്നി, ഉണ്ടായിട്ട് വേണ്ടാത്തവര്. ഇല്ലെങ്കിൽ സായിബാബ വിചാരിച്ചാൽ ഇപ്പൊ കഴിക്കാൻ പറ്റാത്തവർ എന്താവുള്ളത്? അബ്സൊല്യൂട്ട്ലി നത്തിങ്. ചന്ദ്രനിലുള്ള ഒരു പിടി മണ്ണ് എന്റെ കസേരയുടെ അടിയിൽ ഇടണം എന്ന് ഇന്ന് സായിബാബ വിചാരിച്ചാൽ, ഇന്ന് അമ്മ വിചാരിച്ചാൽ, ഹാർഡ്ലി ഇറ്റ് വിൽ ടേക്ക് 7 ഡേയ്സ്. കാരണം അവിടെ പോയിട്ട് നാസായി പോയിട്ട് അവർക്ക് ഗേറ്റ് പാസ് വാങ്ങിച്ചിട്ട് അത് പൊതിഞ്ഞിട്ട് കൊണ്ടുവരണം ചന്ദ്രനിലെ മണ്ണ്. സാധിക്കും, പക്ഷെ അവർക്ക് ചന്ദ്രനിലെ മണ്ണ് വേണ്ട, അവർക്ക് ഒന്നും വേണ്ട, ഒരു ബിൽഡിങ്ങും വേണ്ട. അതുകൊണ്ട് ഈശ്വരീയ സങ്കല്പത്തിൽ കൈവല്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന അമ്മയുടെ യന്ത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വരി, ത്യാഗേ നൈകേ അമൃതത്വമാനശു, അമരത്വത്തിലേക്കുള്ള പ്രയാണം കൈവല്യോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ത്യജിച്ചു കൊണ്ടുപോവുക, ആ അമരത്വം എന്ന് പറയുന്നത് ജീവാത്മാവ് ഏത് സമയത്താണോ പരമാത്മാവുമായി ചേരുന്നത് അപ്പോൾ ലഭിക്കുന്ന ഇമാജിനറി ലെവലിൽ, ഇപ്പോഴും മരണത്തിൽ അപ്പോഴും ലഭിക്കുന്ന ആ ആനന്ദമാണ് ഭാരതീയർ ഓരോരുത്തരും മനസ്സിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട 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 എന്ന് പറയുന്നവര് ഭാരതത്തിൽ ലോകത്തിൽ എവിടെ ഉള്ളവരെക്കാളും കൂടുതലുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതേ സ്റ്റേജിൽ നിന്ന് ഞാൻ പ്രഭാഷണം തുടങ്ങുമ്പോൾ പറയുകയുണ്ടായി, അമ്മയ്ക്ക് ആരാകണമെന്ന ആഗ്രഹം എന്ന് UNO ജേർണലിസ്റ്റ് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ലോകത്തിന്റെ തൂപ്പുകാരിയാകാനാണ് ഇഷ്ടം. യഥാർത്ഥത്തിൽ ആ വാക്ക് നാക്കിന്റെ തുമ്പത്ത് വരണമെങ്കിൽ എത്ര ജന്മത്തെ പ്രയത്നവും തപസ്യയും വേണം. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി, അതിൽ അമ്മ UNO പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന്റെ ഭാഗത്തിലൊരു കഥ വളരെ രസകരമായിട്ട് തോന്നി. 2 സുഹൃത്തുക്കൾ തമ്മില് കണ്ടുമുട്ടി. അപ്പൊ ഒരാള് പറഞ്ഞു മറ്റേയാളോട്, നിങ്ങളെ ഇപ്പൊ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. മറ്റേ ചോദിച്ചു, എന്താ സംഭവം, കുറെ കാലമായല്ലോ നമ്മൾ കണ്ടിട്ട്, ഇപ്പൊ കണ്ടതുകൊണ്ട് എനിക്ക് സന്തോഷം തോന്നാൻ കാരണം അടുത്ത ആഴ്ച എന്റെ വിവാഹമാണ്, നിങ്ങൾ വിവാഹത്തിൽ പങ്കെടുക്കണം. അപ്പൊ മറ്റേയാൾ ചോദിച്ചു, 10-45 വയസ്സായില്ലേ, ഇത്രയും കാലമായിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചില്ലേ, അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ എനിക്ക് മനസ്സിന് യോജിക്കാം സർവ്വതും തികഞ്ഞ ഒരു സ്ത്രീയെ അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. ഓ, അതും ശരി. അപ്പോ ആദ്യം ഒരു സ്ത്രീയെ സ്പെയിനിൽ വെച്ച് കണ്ടു, സ്പാനിഷ് സ്ത്രീയെ. ഏതാണ്ട് എന്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം തികഞ്ഞിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ശുണ്ടിക്കാരിയ, അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒരു ജപ്പാൻകാരിയെ ഞാൻ ടോക്കിയോയിൽ വെച്ച് കണ്ടു, അവർ വലിയ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഓവർ ആഡംബര പ്രിയത്തി, അദ്ദേഹം അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അങ്ങനെ അഞ്ചാറ് പേരെ കണ്ടു. അവസാനം ഒരാളെ സർവ്വതും തികഞ്ഞ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു. അത് കണ്ടത് ഇസ്രായേലിൽ വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ അവരോട് പറഞ്ഞു, സർവ്വതും തികഞ്ഞ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉള്ള സങ്കല്പത്തിലാണ് ഞാൻ. ഇപ്പൊ നിങ്ങളെ ഞാൻ സർവ്വതും തികഞ്ഞതായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോ സ്ത്രീ പറഞ്ഞു, ഞാനും സർവ്വതും തികഞ്ഞ ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ് വിവാഹം കഴിക്കാൻ, അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അതായത് തനിക്ക് സർവ്വം തികഞ്ഞിട്ടില്ല, ഉറപ്പാ. അപ്പൊ ഈ സർവ്വതും തികഞ്ഞത് കൊണ്ട് അന്വേഷിച്ച് അന്വേഷിച്ച് പലരും നടക്കുമ്പോൾ മാനസികമായിട്ട് സർവ്വതും തികയാനുള്ള ഡെഫനിഷൻ കൊടുത്തത് ഈ നാട്ടിലാണ്. ആത്മീയമായിട്ട് സർവ്വതും തികഞ്ഞ ഒരവസ്ഥയ്ക്ക് ഡെഫനിഷൻ കൊടുത്തത് ഈ അവസ്ഥയിൽ, ഈ രാഷ്ട്രത്തിലാണ്. അതുപോലെ ശാരീരികമായിട്ട് സർവ്വതും തികഞ്ഞതിനൊരു ഒരു ഡെഫനിഷൻ കൊടുത്തത് ഈ രാഷ്ട്രത്തിലാണ്. വ്യക്തിയെ ഇങ്ങനെ വളരണമെന്ന് പറഞ്ഞപ്പോൾ പതഞ്ജലി മഹർഷി വേദത്തിന്റെ ചൈതന്യം എടുത്ത് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി കൊടുത്തപ്പോൾ യമ നിയമങ്ങളിലൂടെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ജീവിതത്തിന് ഇവിടെ കൂടിയിരിക്കുന്ന വ്യക്തികൾ ഈ 10 കൽപ്പനകൾ ബൈബിളിലുള്ളതല്ല, അത് മടങ്ങി ചെയ്തോളാം. പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന 10 കൽപ്പനകൾ ജീവിതത്തില് നാളെ വൈകുന്നേരത്തിന് ശേഷം, നാളെയാണല്ലോ ആത്മജ്ഞാനോത്സവം പരിസമാപ്തി, നാളെ വൈകുന്നേരത്തിന് ശേഷം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. വാക്കിന്റെ അർത്ഥം അഹിംസ, എന്റെ നാക്ക്, എന്റെ വാക്ക്, എന്റെ ചിന്ത, എന്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരുവനെ ഞാൻ വേദനിപ്പിക്കില്ല. അഹിംസ, സത്യം, ജീവിതത്തിന്റെ ലക്ഷ്യം, വസ്തുതകളും സത്യവും കണ്ടെത്തലാണ് അഹിംസ, സത്യം, ആസ്തേയം. എനിക്ക് എന്താണോ ഈശ്വരൻ തന്നിരിക്കുന്നത് അതിന് സംതൃപ്തി കണ്ടെത്തുകയാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള മൂന്നാമത്തേത്. അഹിംസ, സത്യമാസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. സന്യാസിയെ പോലെ ജീവിക്കണമെന്നല്ല, മാനസികമായ ഉറപ്പോടുകൂടി വേണം. ഈവൻ സെക്ഷൽ എൻജോയ്മെന്റ് വരെ ആസ്വദിക്കാൻ ഒരു പരിധി കടന്നാൽ സംഭവിക്കുന്നത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മാനേജിംഗ് ഡയറക്ടർക്ക് സംഭവിച്ചത് സംഭവിക്കും. ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ദേവസ്വം ബോർഡും കൂടി ശബരിമലയിൽ ഇറങ്ങി വരുന്നവർക്ക് പ്രസാദം കൊടുക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ സംഭവിക്കാതിരിക്കാൻ അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം. ചെറിയ വാക്കുകൾ പുസ്തകക്കണക്കിൽ എഴുതാൻ പറ്റുന്ന മെസ്സേജ് മറ്റുള്ളവരുടെ ഏതാണോ അത് അവരെ വേദനിപ്പിച്ച് ഞാൻ എടുക്കില്ല എന്ന തീരുമാനം, അതാണ് അപരിഗ്രഹം. എത്ര ഉജ്ജ്വലമായ യമങ്ങൾ! അതുപോലെ നിയമങ്ങൾ ശൗചം, സന്തോഷം, തപഃ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഇതെല്ലാം നിങ്ങൾ ചെയ്യുന്നതാ, അറിയാതെ ചെയ്യുന്നതാ. ഒന്ന് അറിഞ്ഞ് ചെയ്തു നോക്കുക. ശൗചം, രാവിലെ എഴുന്നേറ്റിട്ട് വ്യക്തമായിട്ട് കുളിക്കുക. എന്താ വ്യക്തമായിട്ട് കുളിക്കുക? വ്യക്തമായിട്ട് കുളിക്കാൻ വന്നാൽ ചിലപ്പോ ചില കുട്ടികളെ ബാത്റൂം അടച്ചിട്ടിട്ട് ഒരു തുണി വെള്ളത്തിൽ മുക്കിയിട്ട് അതിനെ പിഴിഞ്ഞിട്ട് ഓടിച്ചു നോക്കിയിട്ട് ഇന്നത്തെ തീർന്ന് സ്കൂളിൽ പോകാനായി രാവിലെ 5:30 ട്യൂഷൻ തുടങ്ങും. അതിന് ശേഷം സ്കൂൾ കഴിഞ്ഞ് ട്യൂഷൻ, അത് കഴിഞ്ഞിട്ട് ഡാൻസ്, അത് കഴിഞ്ഞിട്ട് പാട്ട്, രാത്രി തിരിച്ച് 11:00 അച്ഛൻ വന്ന് കിടന്ന് ഉറങ്ങിയതിന് ശേഷമേ മകൾ വരുള്ളൂ. എന്തിനാ ഇത്? ഒന്ന്, ഈ സ്കൂൾ ഫെസ്റ്റിവലില് ഫസ്റ്റ് റാങ്ക് മേടിക്കണം. അത് കിട്ടിയില്ലെങ്കിൽ 16 വർഷം കഴിഞ്ഞ് എഴുതാൻ പോകുന്ന എൻട്രൻസിന് ഫസ്റ്റ് റാങ്ക് കിട്ടണം. ഈ രണ്ടെണ്ണം മാത്രമേ ജീവിതത്തിലുള്ളൂ. ഇതിന് പകരം വ്യക്തമായും ജീവിക്കാൻ പഠിപ്പിച്ചാൽ ഇന്ന് സൂര്യ TVയിൽ 6 മണി തൊട്ട് 7 മണി വരെ കാണുന്ന കുടുംബ മേളമുണ്ടല്ലോ, മേളം കറി പൗഡർ മാതിരി, ഒരു കറി പൗഡറാണ് കുടുംബമേളം. ഭാര്യയും ഭർത്താവും പച്ചയ്ക്ക് ടിവിയുടെ മുമ്പിൽ പച്ചത്തെറി പറയുന്ന ഒരു സീൻ ഒന്ന് കേട്ടു നോക്ക. ഈ ലോകത്തിൽ ജീവിക്കുമ്പോ ഇതെല്ലാം നമ്മൾ അറിയണമല്ലോ. ഭർത്താവ് ഭാര്യയെ ഈ രണ്ട് സൈക്കോളജിസ്റ്റ് ഇല്ല എങ്കിൽ അവർ തമ്മിൽ ടിവിയുടെ മുമ്പിൽ സംസാരിക്കുന്നത് റോഡ് സൈഡിലാണെങ്കിൽ ഈ പത്ത് വർഷമായിട്ട് മറ്റേതാം കൂട്ടിയിരിക്കുന്ന കരിങ്കൽ ചില്ലുകളുടെ പകുതിയെങ്കിലും ഭാര്യയുടെ ഭർത്താവിന്റെ ശരീരത്തിൽ വീഴും. ചൈതന്യവത്തായ സംതൃപ്തി സംവത്സരം സംഘടന സന്തോഷം, ആ സന്തോഷം ഉണ്ടാക്കാനുള്ള അവസ്ഥ, അത് ശൗചം സന്തോഷം തപഃ. ഏത് കർമ്മമാണോ ചെയ്യുന്നത് ആ കർമ്മം ഭക്തിശ്രദ്ധയോടുകൂടി, ക്ലർക്കാണെങ്കിലും പ്യൂണാണെങ്കിലും ഓഫീസറാണെങ്കിലും കെ എസ് ആർ ടി സിയിലല്ല ജോലിയെങ്കിൽ നിങ്ങൾക്ക് തപശ്ചര്യയിലൂടെ ചെയ്യാൻ സാധിക്കും. ആ ഒരു കർമ്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തപശ്ചര്യയിലൂടെ അവനവന്റെ പ്രവൃത്തി ചെയ്യാൻ സാധിക്കുന്നത് പതഞ്ജലി മഹർഷി BC 300 എഴുതിയത് ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിന്റെ അവസാനത്തെ വഴി എടുത്തുകൊണ്ടാണെന്ന ഓർമ്മ വേണം. അതെന്താണെന്നുള്ളത് പിന്നീട് എന്തെങ്കിലും ഒരു ദിവസം പറയാം. അതുകൊണ്ട് ശൗചം സന്തോഷം സ്തപഃ സ്വാധ്യായം, അവനവൻ പഠിക്കാനുള്ളത്, അവനവൻ അറിയാനുള്ളത്, പൂർണ്ണമായിട്ടും പഠിക്കേണ്ടത് അവനവന്റെ ബാധ്യതയാണ് എന്നറിഞ്ഞുകൊണ്ട് പഠിക്കണം. യഥാർത്ഥത്തിൽ 3-4 ദിവസം മുമ്പ് വള്ളിക്കാവില് അമൃതവാണിയുടെ പ്രവർത്തകരുടെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനുള്ള ഒരു വലിയ വലിയ സൗഭാഗ്യം എനിക്ക് കിട്ടി. അവർ പഠിക്കേണ്ട 3 കാര്യം ഏതാണ് എന്ന് ഞാൻ അവരോട് പറഞ്ഞു, കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞു. ഒരു ഡോക്ടറും രോഗിക്ക് കൊടുക്കുന്ന മരുന്ന് സ്വയം കടിച്ച് പരിശോധിക്കുകയില്ല. നിങ്ങൾ ആരും ഡോക്ടർ ആകരുത്, മറിച്ച് സ്വയം പഠിച്ച് പരിശോധിച്ചതിന് ശേഷം വേണം അമൃതവാണിയും കൊണ്ട് ഓരോ വീട്ടിലേക്കും പോകാൻ. അമൃതവാണിയിലെ സന്ദേശം എന്താണെന്ന് കേൾക്കുന്നവരോട് പറയാൻ സാധിക്കണം. നിങ്ങൾ കയറി വരുമ്പോൾ അവർ ആചാരത്തെ കുറിച്ച് ഈശ്വര വിശ്വാസത്തെ കുറിച്ച് അവർ പല ചോദ്യവും ചോദിക്കും, അത് നിങ്ങൾ ഉത്തരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെ വരുമ്പോഴേ അമൃതവാണിയുടെ പുസ്തകവും കൊണ്ട് ചെല്ലുമ്പോൾ അതിനകത്തെ സന്ദേശവും അത് കൊണ്ടുവരുന്ന വ്യക്തിയുടെ സ്വാധീനവും മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു 10-25 വ്യക്തികൾ കരയുന്നുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായില്ല എന്തിനാ കരയുന്നത്. വിഷമത്താണെന്ന് പറഞ്ഞുകൂടാ, 10 മണിക്ക് തുടങ്ങിയത് 1:30 അവസാനിപ്പിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, വലുതായിട്ട് ബോറടിച്ചോ, എന്താ കരയുന്നത്? അപ്പൊ അവര് പറഞ്ഞത്, അല്ല ഇത്രയും കാലം അമ്മയുടെ ഈ വാക്കുകളും കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങി ചെന്നപ്പോ, ഓരോ വീട്ടിലേക്കും കയറി ചെന്നപ്പോ ഇതുമാതിരി ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിനൊന്നിനും ഉത്തരം പറയാൻ സാധിച്ചില്ല. ആ ഉത്തരം കൂടി പറഞ്ഞിരുന്നെങ്കിൽ അവരെ അമൃതവാണിയുടെ പ്രവർത്തകരാക്കി മാറ്റാമായിരുന്നു. വെറും സബ്സ്ക്രൈബേഴ്സ് അല്ല, പ്രവർത്തകരാക്കി മാറ്റാമായിരുന്നു. ആ സ്വാധ്യായം എന്ന ധർമ്മം ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ ഈശ്വര പ്രണിധാനം, ഏത് കാര്യം ചെയ്യുമ്പോഴും ദുഃഖമുണ്ടാകാം, സുഖമുണ്ടാകാം, ബുദ്ധിമുട്ടുണ്ടാകാം, ടെൻഷൻ ഉണ്ടാകാം, എല്ലാം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. യഥാർത്ഥത്തിൽ ജർമ്മൻ സൈക്കോളജിസ്റ്റ് പ്രൊഫസർ എറിക് ബേൺ അദ്ദേഹം കൗൺസലിംഗ് കൊടുക്കുമ്പോൾ തളർന്ന വ്യക്തികളോട് പറയാറുണ്ട്, യു ലീൻ ഓൺ മീ, ഐ വിൽ പ്രൊട്ടക്ട് യു, ഐ ആം ദ സൈക്കോളജിസ്റ്റ് ഹു ഈസ് സപ്പോർട്ടിംഗ് യു. ഇത് ആരാ ആദ്യം പറഞ്ഞെന്നറിയാമോ? ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണനാ പറഞ്ഞത്, മാമേ വൈഷ്യതി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ ഉജ്ജ്വലവരി. അതങ്ങനെ തന്നെ പറയണം, മാമേ വൈഷ്യതി സത്യം ദേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി വാശുച. ഹേ അർജുന, യു ലീൻ അപ്പോൺ മീ. ശ്രീകൃഷ്ണൻ ഇംഗ്ലീഷിലല്ല പറഞ്ഞത്, ഹേ അർജുന എന്നിലേക്ക് ചാരുക, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, സത്യം ചെയ്യുന്നു, അവതാരമൂർത്തിയായ ശ്രീകൃഷ്ണൻ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന വാക്കുകളെ റിയലൈൻ ചെയ്താൽ ക്ഷേത്രേ ക്ഷേത്രേ ഗുരുധർമ്മം എന്ന വാക്ക് നമുക്ക് കിട്ടും. അവനവന്റെ റെസ്പോൺസിബിലിറ്റി, അവനവന്റെ ഡ്യൂട്ടി, അവനവന്റെ പ്രിവിലേജ് എവിടെയെല്ലാം ആണോ ചെയ്തു തീർക്കേണ്ടത്, പറഞ്ഞു തീർക്കേണ്ടത്, ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത് അത് ചെയ്യണം. അർജുന ക്ഷത്രിയനാണ് നീ, നിന്റെ ധർമ്മം ക്ഷിതിപ്രാണമാണ്. ആ ക്ഷത്രിയനായ നീ നിന്റെ മറ്റെല്ലാ ചിന്തകളും ഉപേക്ഷിച്ച് സൈക്കോളജിസ്റ്റായ ശ്രീകൃഷ്ണന്റെ ചുമലിലേക്ക് ചാരുക. സർവധർമാണം പരിത്യജ്യ, എല്ലാ വിധത്തിലുള്ള ചിന്തകളും ഇപ്പൊ ഉപേക്ഷിക്കുക. അഹം ത്വാം സർവഭാവേഭ്യോ മോക്ഷയിഷ്യാമി, സർവവിധ കോൺസിക്വൻസുകളിൽ നിന്നും ഹേ അർജുന നിന്നെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാം. ലോകത്തിലെ ഹയസ്റ്റ് ലെവലിലുള്ള ഈശ്വരാവതാരത്തിന്റെ സത്യപ്രതിജ്ഞാ കർമ്മമായിരുന്നു അത്. അതും അദ്ദേഹം ചെയ്തത് മനുഷ്യന്റെ മുമ്പില് ക്രൈസിസിൽ പെട്ട മനുഷ്യൻ ഏത് സമയത്താണോ ഈശ്വരനെ യദാ എന്ന വാക്കുകൊണ്ടുപോലും വിളിക്കുന്നത്, ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഹേദി, എടാ കൃഷ്ണ എടോ നായരെ എന്ന് വിളിക്കുന്ന മാതിരി, എടാ നായരെ എന്ന് വിളിക്കുന്ന അതേ ദൈവത്തെ, എടോ യാദവ ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഹേദി, എടോ കൂട്ടുകാര എന്തെങ്കിലും ഈശ്വരനെ വിളിച്ച് അവിടെ കർപ്പിച്ച് ഈശ്വര പ്രണിധാനത്തിലൂടെ കർമ്മം ചെയ്താൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, 5000 രൂപ മുടക്കിയിട്ട് കാർഡിയോളജിസ്റ്റിന്റെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരില്ല. 10 കൽപ്പനകള് സിമ്പിളായിട്ട് നിങ്ങൾക്കും കുട്ടികൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അഹിംസ സത്യമാസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ശൗചം സന്തോഷം തവ സ്വാധ്യായം ഈശ്വര പ്രണിധാനം. ഇതാണ് ഭാരതീയ സാംസ്കാരിക ചരിത്രത്തിൽ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രഭാഗം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ചരിത്രഭാഗമാണ് ഷോഡശ കർമ്മങ്ങള്. അച്ഛനും അമ്മയും ഒരു മകന് ജന്മം കിട്ടുന്ന ദിവസം മുതൽക്ക് ആ കുട്ടിയുടെ ജാതകർമ്മം നടത്തി, നാമകരണം നടത്തി, അന്നപ്രാശനം നടത്തി, ചൂടാകരണം നടത്തി, നിഷ്ക്രമണം നടത്തി, ഉപനയനം നടത്തി, വിവാഹം നടത്തി, അതുപോലെ പുരുഷവരം നടത്തി, അവസാനം വരെ ചെയ്യുന്ന 16 കർമ്മങ്ങൾക്ക് ഇന്ന് പ്രഭാഷണത്തിന് എനിക്ക് തന്നിരിക്കുന്ന ടൈറ്റിലിന്റെ അതേ പേരാണുള്ളത്, ഷോഡശ സംസ്കാരം. വ്യക്തിയെ കുടുംബത്തിനകത്ത് വെച്ച് പ്രോസസ് ചെയ്യുക, സംസ്കരിച്ചെടുക്കുക. സംസ്കൃതം, സന്തോഷവത്തായത് നന്മ നിർദ്ധകൃതം ചെയ്യപ്പെട്ടത്, സംസ്കരിക്കപ്പെട്ടത് ഏതാണോ അത് സംസ്കൃതം. സംസ്കരിക്കപ്പെടാതെ മുമ്പിലുണ്ടായിരുന്നത് ഏതാണോ അത് പുരാകൃതം, പ്രാകൃതം. പ്രാകൃതത്തിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് മാറ്റുന്ന 16 കർമ്മത്തില് കുട്ടി വീട്ടിൽ ജനിച്ച് വീണ് കരയുമ്പോൾ പ്രപഞ്ചത്തിൽ ഗോളങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എന്ന് എഴുതുന്ന ആദ്യത്തെ ചടങ്ങില് കുട്ടിയും പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം കുട്ടിയെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത 60ാം വർഷം ഷഷ്ടിയുദ്ധ പൂർത്തി ആഘോഷിക്കുന്ന 4-ലാണ് ആ കുട്ടി ജനിച്ച ദിവസത്തിലെ ജ്യോതിർഗോളങ്ങളുടെ സ്ഥിതി രണ്ടാമതായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആ ഷഷ്ടിയുദ്ധ പൂർത്തി ആഘോഷിക്കുന്നത്. അപ്പോൾ ആ കർമ്മത്തില് പിന്നെ ലോകത്തിൽ എന്നും അറിയപ്പെടുന്നത് ബർണാഭിഷ അറിയപ്പെടുന്നത് അച്ഛനിട്ട പേരുകൊണ്ട, ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നത് അച്ഛനിട്ട പേരുകൊണ്ട, മഹാവിഷ്ണുവും ബ്രഹ്മാവും സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും അറിയപ്പെടുന്നത് അച്ഛനിട്ട പേരുകൊണ്ടല്ല, അവര് നമ്മളിട്ട പേരാണ് അവർക്ക്. അത് അവരേത് കർമ്മം ചെയ്യുന്നോ ആ കർമ്മത്തോട് ചേർത്ത പേരാണ് അവരുടേത്. അവർക്ക് അച്ഛനമ്മമാരില്ല, അവർക്ക് കൺസെപ്റ്റാണ്. ഒരു ദേശീയ ദിനപത്രം വിദ്യാരംഭത്തിന് സരസ്വതിയുടെ പടം മാത്രം വെക്കാതെ വിദ്യാരംഭിച്ചപ്പോൾ അവർ ധരിച്ചു കാണും സരസ്വതി ഹിന്ദുവിന്റെ ഭാഗമാണെന്ന്. സരസ്വതി ഹിന്ദുവിന്റെ ഭാഗമല്ല, മിസ്സിസ് നാരായണന്റെയും മിസ്റ്റർ നാരായണന്റെയും മകൾ സരസ്വതി അമ്മ വല്ലതും കാണുമായിരിക്കും. ഭാരതത്തില് ഏത് സരസ്വതിയുടെ വിദ്യയുടെ സരസ് ഒഴുകുന്നത്, സരസ്വതി ഒഴുകുന്നതിന്റെ അധിപതി, വിദ്യ ഒഴുകണം ഫ്ലോ ആണ്. ആ സരസ്വതിയെ ഹിന്ദുവിന്റെ പ്രതീകമായിട്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി മധ്യപ്രദേശത്ത് നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരെയും ഹിന്ദുധർമ്മം സനാതനധർമ്മം പഠിപ്പിക്കേണ്ടതാണെന്ന് മനസ്സിൽ തോന്നി. ആ സരസ്വതിയുടെയും അതല്ലാതെ ജീവിച്ച അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിക്കുന്ന എല്ലാ വ്യക്തികളും അറിയപ്പെടുന്ന രണ്ടാമത്തെ കർമ്മം നാമകരണം. ഈ പ്രോസസ്സ് സാമൂഹ്യവത്കരിക്കുക, സംസ്കാരികവത്കരിക്കുകയായിരുന്നു ഭാരതത്തിൽ കുടുംബത്തിലൂടെ ചെയ്തിരുന്നത്. ഓരോ കുടുംബാംഗവും ഈ മെസ്സേജ്, സന്ദേശം കുടുംബത്തിൽ നിന്നെടുത്തിരുന്നു. അപ്പോൾ വ്യക്തിയുടെ ശരീരം, മനസ്സ്, ആത്മീയത കുടുംബത്തിലൂടെ സാംസ്കാരിക ചരിത്രം ആരംഭിക്കുന്നത്. ഷോഡശ കർമ്മങ്ങളിലൂടെ അവസാനം അന്ത്യേഷ്ടി എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മരിക്കുന്ന സമയത്ത് അവരുടെ തല മടിയിൽ വെച്ച് അവരുടെ കണ്ണുകളിലൂടെ തലോടി ഏത് മകനാണോ ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കടക്കുന്ന അച്ഛനെയും അമ്മയെയും പരിശോധിക്കുന്നത്, ശുശ്രൂഷിക്കുന്നത്, ആ സമയത്ത് മാത്രമേ മകൻ എന്ന സ്ഥാനത്ത് നിന്ന് പുത്രൻ എന്ന സ്ഥാനത്തേക്ക് ഈ കുട്ടിയെ ഉയരാൻ അനുവദിക്കാറുള്ളൂ. മകള് പുത്രിയാകണമെങ്കിൽ അച്ഛനും അമ്മയും മരിക്കുന്ന സമയം വരെ പുംനാമ നരക ത്രായതേ ഇതിപുത്ര, പുംനാമ നരകം എന്നൊരു നരകമുണ്ടത്രേ, ആ നരകമാണ് ജീവനുള്ള അവസ്ഥയിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്കുള്ള മനുഷ്യന്റെ മാറ്റം. ഈ സദസ്സിനകത്ത് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരു ദിവസം മരിക്കണം. എല്ലാവരും ഒരു ദിവസം നരകിന്റെ മുകളിൽ കിടക്കുന്നുണ്ടാകും. ആ ദിവസത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് വിമലിന്റെയും ബോംബെ ഡല്ലിങ്ങിന്റെയും വിവാദിയുടെയും ഡ്രസ് ഇട്ടിരിക്കുന്ന ശരീരം തകർന്ന് 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 അവസാനം വയ്യാതെയായി വിറകിന്റെ മുകളിൽ കിടക്കുന്ന സമയത്ത് എന്റെ മക്കള് എന്നെ നോക്കുന്നില്ലല്ലോ എന്ന് ദുഃഖിക്കുന്നതിന് പകരം ഈ മക്കൾക്ക് ഒന്ന് സംസ്കാരം കൊടുത്തു എന്ന് വിചാരിക്കുക. അടുത്ത കാലത്ത് വടക്കാഞ്ചേരിയിൽ ഒരു ആശ്രമത്തിൽ പോയപ്പോൾ ഒരച്ഛൻ കരഞ്ഞുകൊണ്ട് വന്ന് പറഞ്ഞു, ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്, തൃപ്പൂണിത്തുറയിലും എറണാകുളത്തുമായിട്ട് രണ്ട് കല്യാണ മണ്ഡപം എന്റെ പേരിലുണ്ട്. ഞാൻ അനാഥ മണ്ഡപത്തിൽ കഴിയുകയാണ്, ഇപ്പോഴും എന്റെ മക്കള് നോക്കാനില്ല. ഒന്ന് ഓർമ്മിപ്പിച്ചോ മക്കളെ, ഞാൻ ഇരിക്കുന്ന കസേരയില് പണ്ട് എന്റെ അച്ഛൻ ഇരുന്നിട്ടുണ്ടായിരുന്നു, ആ അച്ഛനെ ഞാൻ ശുശ്രൂഷിച്ചിട്ടില്ല. ഇന്ന് ഞാൻ ഇരിക്കുമ്പോൾ എന്റെ മകൻ, എന്റെ മകൾ എന്നെ നോക്കുന്നില്ല. നാളെ ഏ മകനെ, ഏ മകളെ, നീയും ഈ കസേരയിലേക്ക് ഇരിക്കേണ്ടി വരും. അമ്മ മാനസികമായി തളർന്ന് കരഞ്ഞിരിക്കുമ്പോൾ നിന്റെ മക്കൾ പറയും, എനിക്ക് ലീവില്ല അച്ഛ, ഞാൻ സേവയിലെ രണ്ട് പെണ്ണുങ്ങളെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവിടാം. അവര് കൃത്യം 10 മണിക്ക് വരും, കൃത്യം 5 മണിക്ക് പോകും. അപ്പോൾ 6 മണിക്ക് ചെയ്യേണ്ടതെല്ലാം 5 മണിക്ക് തന്നെ അച്ഛൻ ചെയ്തോളണം. അത് കഴിഞ്ഞ് അവര് പോകും. അവർക്ക് 2000 രൂപ ഞാൻ ശമ്പളം കൊടുക്കുന്നത് അച്ഛനോടും അമ്മയോടുമുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹം എന്റെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ കവിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് 5000 രൂപ മുടക്കിയിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് അച്ഛ അമ്മേ, ഞാൻ നിങ്ങളെ ദൂരെ നിന്ന് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാം. അമേരിക്കയിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴുള്ള ചെലവ് അമ്മയ്ക്ക് അറിയാലോ, 1 മിനിറ്റിന് 220 രൂപയാണ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി മുടക്കുന്നത്. ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? തിരിച്ച് തീരുമ്പോ തന്നെ അച്ഛൻ എവിടെയാ? ബാത്റൂമില്. ഈ അച്ഛന് ബാത്റൂമിൽ പോകാൻ കണ്ട സമയമാണ് ഞാൻ ടെലിഫോൺ വിളിക്കുമ്പോ. കാരണം ഓരോ മിനിറ്റും 220 രൂപയുടെ വെയിറ്റ് ഉണ്ട്. അച്ഛന്റെ വെയിറ്റ് അല്ലാതെ അത് പോക്കറ്റിന്റെ വെയിറ്റ് ആണ്. ആ അച്ഛനെ നോക്കാതെ, ആ അമ്മയെ നോക്കാതെ ഇരുന്ന വ്യക്തിക്ക് അവന്റെ മക്കൾ ഇവനെ നോക്കുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അവനവൻ ഇരുന്ന കസേര തലമുറ തലമുറയായി മാറുമ്പോൾ കസേരയുടെ കളറ് മാറിയേക്കാം. ഇരിക്കുന്ന അവസ്ഥ ഒന്ന് തന്നെയാണ്. മക്കളെ പഠിപ്പിക്കേണ്ടത്, പല അച്ഛന്മാരും പറയാറുണ്ട്, ഞാൻ അനുഭവിച്ച വേദന എന്റെ മക്കൾ അനുഭവിക്കരുത്. തെറ്റ്, ഞാൻ അനുഭവിച്ച വേദനയുടെ പകുതി മക്കൾ അനുഭവിക്കണം. കാരണം നല്ല വെയിലുണ്ടെങ്കിലേ തണലിന് സുഖമുള്ളൂ, ചൂടുണ്ടെങ്കിലേ തണുപ്പിന് സുഖമുള്ളൂ, ദാഹമുണ്ടെങ്കിലേ വെള്ളത്തിന് വിലയുള്ളൂ. അതില്ലാത്തയിടത്തോളം കാലം മക്കളെ കാറിന് സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് സർവ ചരിത്രവും അതിന്റെ തലയിൽ കയറ്റി വെച്ച് ലോകത്തിന് 2 ജോലിയേ ഉള്ളൂ, ഡോക്ടറോ എഞ്ചിനീയറോ എന്ന് മാത്രം വിചാരിച്ച് ഇതാക്കി കഴിഞ്ഞ് അവന്റെ മനസ്സിന് ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ വേദനയെക്കുറിച്ചോ ദുഃഖത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. എന്റെ മക്കൾ വളരെ ഡിസിപ്ലിൻഡാ, അതുകൊണ്ട് കാക്ക വെച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോലും പെട്ടിയുടെ മുകളിൽ തന്നെ ഉണ്ടാവും. മാസം അവസാനം ഞാൻ ഒന്നും ചെലവാക്കാറില്ല, എന്റെ മക്കൾ ചെലവാക്കും. കാരണം ഞാൻ അനുഭവിച്ച വേദന അവരനുഭവിക്കരുത്. തിരിച്ചൊരു ദിവസം വരും ഞാൻ അനുഭവിച്ച വേദന വീണ്ടും അനുഭവിക്കേണ്ട ഒരവസ്ഥ. അത് അവരിലൂടെ നിങ്ങൾക്ക് വരുമ്പോൾ അന്ന് കുട്ടികൾക്ക് സംസ്കാരം കൊടുക്കാമെന്ന് വിചാരിച്ചാൽ സാധ്യമല്ല. 16 ഷോളശ കർമ്മങ്ങളും കർമ്മം പഠിപ്പിക്കലും ബന്ധം പഠിപ്പിക്കലും എല്ലാം തന്നെ ഭാരതത്തിന് മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്ന ചിന്താധാരയിലൂടെ ആയിരുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരു ലെക്ചർ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക്, വെനസ്ഡേ ലെക്ചർ കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ എനിക്ക് എല്ലാവരും ചോദിച്ച ചോദ്യം, വൈ ദ ഫാമിലി ബോണ്ടേജ് ഇൻ ഇന്ത്യ ഈസ് സോ സ്ട്രോങ്. ഭാരതത്തില് കുടുംബബന്ധം ഇത്രയും സ്ട്രോങ് ആകാൻ കാരണം ഒറ്റ കാര്യം, വിശ്വാമിത്രൻ ജനിച്ച് 500-ാമത്തെ തലമുറയാണ് നമ്മള്. ആ 500-ാമത്തെ തലമുറ വരെ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ എന്ന് പറഞ്ഞു. അതിഥിദേവോ ഭവ എന്ന് പറഞ്ഞ് കാട്ടാളന്മാരെയും അകത്തേക്ക് സ്വീകരിച്ചു. അത് പോകട്ടെ, അതിന്റെ തിക്തഫലം അനുഭവിച്ചു എങ്കിലും കുടുംബ ബന്ധത്തിന് ഇന്നും നമ്മൾ ആശ്രയിക്കുന്നത് സാംസ്കാരിക ചരിത്രത്തിന്റെ തുടക്കത്തെയാണ്. ഇന്നും കേരളത്തിൽ ആരും, ഭാരതത്തിൽ ആരും മക്കളോട് ഒരമ്മയും പറയാറില്ല, ഹായ് സൺ, യു ആർ ഗെറ്റിംഗ് യുവർ ന്യൂ ഡാഡി ടുഡേ, ദ ഫോർത്ത് ഡാഡി ഈസ് ഹിയർ, 4-ാമത്തെ അച്ഛൻ. Why mom, what happened to you, the third daddy found out another mummy and he has gone. Has symbolized that. അച്ഛൻ വേറൊരു പെണ്ണിനെ കണ്ട് അതിന്റെ കൂട്ടത്തിൽ പോയി, അത് 4-ാമത്തെ അച്ഛൻ. So when I will get my 5th daddy, you wait my son. Within 2 months I will bring another daddy for you. Hi, what a happiness, fantastic. പിതൃദേവോ ഭവ ഇല്ല, മാതൃദേവോ ഭവ ഇല്ല, ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രം. കുട്ടി കരയുമ്പോൾ അമ്മ കൂട്ടത്തിലിരിക്കുന്നത്, ഭർത്താവ് വരുമ്പോൾ ഒരു കപ്പ് ചായ കൊടുക്കുന്നത്, അതെല്ലാമാണ് പലപ്പോഴും ഫെമിനിസ്റ്റുകൾ, എറണാകുളത്ത് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ട് ഫെമിനിസ്റ്റുകൾ, അവരുടെ മോചനം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. ഒരു സിനിമയിൽ ജഗദീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരിൽ നിന്നാ മോചനം ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരിൽ നിന്നാണോ ഭർത്താക്കന്മാരിൽ നിന്നാണോ? ഭർത്താക്കന്മാരിൽ നിന്ന് മോചനം നേടാൻ വളരെ സിമ്പിൾ അല്ലേ? വൈകുന്നേരങ്ങോട്ട് വരാതിരുന്ന പോലെ എവിടേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട കുഴപ്പം, മോചനം കിട്ടണമെങ്കിൽ. ആ ചിന്താധാര മാറിയിരുന്നു ഭാരതത്തില് ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും ധർമ്മത്തിന്റെ കൂട്ടത്തില് ഓരോ ഇതിഹാസവും ആ സന്ദേശം തരുന്നു. ജസ്റ്റ് 18 ദിവസം നീണ്ടു നിന്ന മഹാഭാരത യുദ്ധത്തിന് 1-ാമത്തെ ദിവസം ദുര്യോധനൻ ചെന്ന് ഗാന്ധാരിയോട് പറയുന്നു, അമ്മയെ ഗാന്ധാരി, എല്ലാവരും എന്റെ കൂട്ടത്തിലുണ്ട്, ഭീഷ്മരുണ്ട്, കർണനുണ്ട്, അതുപോലെ തന്നെ കൃപരുണ്ട്, അതുപോലെ തന്നെ ദ്രോണാചാര്യരുണ്ട്, സകലരും നമ്മുടെ പക്ഷത്തുണ്ട്. കൗരവ പക്ഷത്ത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൗരവരെ ജയിക്കുമെന്ന് ഉറപ്പ് അമ്മ അനുഗ്രഹിക്കണം. വിജയീ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം. ഗാന്ധാരി എന്ന അമ്മ അനുഗ്രഹിച്ചത് എങ്ങനെയാണ്? ഓരോ അമ്മയും ഓർക്കേണ്ടത്, മകനെ ദുര്യോധന വിജയീ ഭവ എന്ന് പറഞ്ഞിരിക്ക് അനുഗ്രഹിക്കാൻ സാധ്യമല്ല. യതോ ധർമ്മസ്തതോ ജയ, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയാണ് ജയമുള്ളത്. മകനോട് അമ്മ പറഞ്ഞത് പാർഷ്യാലിറ്റി കാണിച്ചില്ല, ഒരു മകളെയും ചെയർമാൻ ആക്കിയില്ല, ഒരു മകനെയും പ്രസിഡന്റും ആക്കിയില്ല. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഏതോ ധർമ്മസ്ഥതോ ജയ, അച്ഛന്റെയും മകന്റെയും പേരൊന്നായതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ ആക്കാം ഇയാളെ, അതുകൊണ്ട് അച്ഛനെ നമുക്ക് ഓർക്കാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് കേരളത്തിലെ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡും ആക്കിയില്ല ആരും. അന്ന് മകൻ യുദ്ധക്കളത്തിന് പോവുകയാണ്, ധർമ്മമില്ലാത്ത വശത്താണെന്ന് അറിഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഗാന്ധാരി, കണ്ണുമടച്ചിരുന്ന ഗാന്ധാരി, ശത്രുക്കളായിട്ട് മക്കൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കുരുക്ഷേത്ര ഭൂമിയില് രണ്ട് വിഭാഗത്തിന്റെ, ഒരു വിഭാഗത്തിന്റെ മാതൃസ്ഥാനം പ്രതിനിധീകരിക്കുന്ന ഗാന്ധാരിയുടെ കാല് തിരുമിക്കൊണ്ടിരിക്കുന്നു. കുന്തി ദേവി, ഒന്ന് ചിന്തിച്ചു നോക്കുക ഭാരതീയ സംസ്കൃതിയുടെ വ്യാപ്തം എത്രയുണ്ടെന്ന്. യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു വിഭാഗത്തിന്റെ അമ്മ മറ്റേ വിഭാഗത്തിന്റെ അമ്മയുടെ കാല് തിരുമ്മിക്കൊടുക്കുന്നു. ഇതാണ് ധർമ്മയുദ്ധം, ഇതാണ് ധർമ്മഭൂമി, ഇതാണ് ആർഷ സന്ദേശത്തിന്റെ നിറകുടമായ ഭാരതം. 17-ാം ദിവസം സകലരും ഭരിച്ചു കഴിഞ്ഞ് കരഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ദുര്യോധനൻ ഗാന്ധാരിയുടെ അടുത്ത് ചെല്ലുന്നു. ഹതേ ഭീഷ്മേ, ഹതേ ദ്രോണേ, ഹതേ ചെല്ലിയേ, ഹതേ കർണേ മഹാരഥേ, ആശാ ബലവതി രാജൻ, ശല്യോ ജേഷതി പാണ്ഡവാൻ. ഹേ അമ്മേ, കർണൻ മരിച്ചു, ഭീഷ്മൻ മരിച്ചു, ദ്രോണൻ മരിച്ചു, ഒരാഗ്രഹം മനസ്സിലുണ്ട്. ശല്യനാണ് നേതൃസ്ഥാനത്ത്, ആ ശല്യനെ കൊണ്ട് ശല്യോ ജേഷതി പാണ്ഡവാൻ. ചിലപ്പോൾ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ശല്യരുടെ നേതൃത്വത്തിന് ഈ യുദ്ധത്തിന് ഞങ്ങൾ ജയിക്കും, അമ്മ അനുഗ്രഹിക്കണം. 17-ാം ദിവസവും അമ്മ പറഞ്ഞു, യദോ ധർമ്മസ്തതോ ജയ. അമ്മയുടെ മുത്തിമത്ഭാവമായ സ്ഥാനം ഈ രാഷ്ട്രത്തിലുണ്ടായിരുന്നു. അതുപോലെ ഭർത്താവിനോട് ഏത് സാംസ്കാരിക പൈതൃകമാണ് നമ്മൾ ആചരിച്ചത് എന്ന് സത്യവാൻ സാവിത്രിയുടെ കഥയിലൂടെ ഉണ്ട്. ശ്രീരാമൻ സീതയോട് പെരുമാറിയിരുന്നത് എങ്ങനെയാണ്, രാക്ഷസ കുലത്തിൽ ജനിച്ചവര് പോലും എപ്രകാരമാണ് ധാർമ്മിക ബോധം ഉണ്ടായിരുന്നത് എന്ന് മണ്ഡോദരിയുടെ രാവണനോടുള്ള ഉപദേശം മാത്രം നോക്കിയാൽ മതി ഈ രാഷ്ട്രം ഇത്രയും കാലം നിലനിൽക്കാൻ കാരണമെന്ത്. ശ്രീരാമൻ ഒരിക്കലും വിഭീഷണൻ വന്ന് പറഞ്ഞത്, ഹേ രാമ, ഹേ ശ്രീരാമ, രാവണന്റെ രാജ്യത്തിലുള്ള സകല വിവരങ്ങളും ഞാൻ ഇവിടെ വെച്ച് അങ്ങയ്ക്ക് തരാം, അങ്ങയ്ക്ക് അതുകൊണ്ട് രാവണനെ നശിപ്പിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അരുത് വിഭീഷണ, ഒരിക്കലും അരുത്, നീ നിന്റെ മാതൃഭൂമിയുടെ ഘാതകനാകരുത്, നിന്റെ മാതൃഭൂമിക്കെതിരെ നീ പ്രവർത്തിക്കരുത്, നിന്റെ ജ്യേഷ്ഠനാണ് രാജാവ്, അതവിടെ ഇരിക്കട്ടെ, പക്ഷേ നിന്റെ മാതൃഭൂമിയുടെ രാജാവിനെതിരെ നീ പ്രവർത്തിച്ചാൽ നീ രാജ്യദ്രോഹിയാകും. വിഭീഷണനെ കൊണ്ട് ശ്രീരാമൻ ലങ്കയുടെ ഓരോറ്റ ബിറ്റ് ഇൻഫർമേഷൻ ശ്രീരാമൻ കളക്ട് ചെയ്തില്ല. അവിടെ ധർമ്മത്തിന്റെ മൂർത്തിമത്ഭാവമായിട്ട് ശ്രീരാമൻ ഇരുന്നു. രാമായണവും മഹാഭാരതവും ഈ രാഷ്ട്രത്തിൽ ഇന്നും കർക്കടക മാസത്തിലും മറ്റും വായിക്കാൻ കാരണം വൈദിക ചിന്താധാരയുടെ ധാർമ്മിക സാംസ്കാരിക ചരിത്രത്തിന്റെ ബിന്ദുക്കൾ ജനങ്ങളുടെ ഹൃദയത്തിൽ നിറയാൻ വേണ്ടി മാത്രമാണ്. ആ പാരമ്പര്യമാണ് നമുക്കുള്ളത്, അത് ഇനിയും ഉയർത്തണം. സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് പോയാൽ ഒരു 5 മണിയാവുമ്പോഴേ ഇത് തീരുള്ളൂ. പക്ഷേ അത്രയും പറയാനുമുണ്ട്, അത്രയും രസകരമായ ഒരു ചരിത്രമാണ്. പരമപവിത്രമായ ഭാരതഭൂമിയുടെ ചൈതന്യം നിലനിർത്താൻ കാരണം കുടുംബത്തിന്റെ ചരിത്രം പോലെ ഈ രാഷ്ട്രത്തിൽ ഒരു സമൂഹ ചരിത്രമുണ്ടായിരുന്നു. ഈ രാഷ്ട്രത്തിൽ ആഘോഷിച്ചിരുന്ന ഓരോ ആഘോഷവും അസ്ട്രോണമിക്കൽ പോയിന്റ് വെച്ചിട്ടായിരുന്നു. ജ്യോതിശാസ്ത്രത്തിന്റെ സയൻസിന്റെ സെലസ്റ്റിയൽ ബോഡീസുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു വിശ്വാസത്തിന്റെ. മാത്രമല്ല, ശ്രീരാമ നവമി വെളുത്ത കറുത്തമാവ് കഴിഞ്ഞ് 9-ാം ദിവസമാണ് നവമി വരുന്നത്. ദുർഗാഷ്ടമി, അഷ്ടമി എന്നുള്ളത് സെലസ്റ്റിയൽ ബോഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജന്മാഷ്ടമി സെലസ്റ്റിയൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശിവരാത്രി സെലസ്റ്റിയൽ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിനായക ചതുർത്ഥി ജ്യോതിർഗോളങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭാരതത്തിലെ സർവ ആഘോഷങ്ങളും നാം നടത്താറുള്ളത്. മഹാനവമി, വിജയദശമി, ദുർഗാഷ്ടമി, ഇതെല്ലാം തന്നെ അഷ്ടമി, നവമി, ദശമി എന്നുള്ളത് ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജ്യോതിശാസ്ത്ര ഗോളങ്ങളുമായി ചേർത്ത് ഭാരതീയര് സാമൂഹിക ആഘോഷങ്ങൾ ആചരിക്കുമ്പോൾ വസ്തുതാപരമായിട്ട് ഈ രാഷ്ട്രത്തിന്റെ ഐക്യം വെറും ജന്മദിനത്തിലോ വെറും വിജയത്തിലോ മാത്രം ഒതുക്കാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമൂഹത്തെ മുഴുവനും ഒന്നാക്കിക്കൊണ്ട് കാണാൻ പാകത്തിന് ഒരു ബന്ധം നമ്മൾ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് രാഷ്ട്രത്തിന്റെ ഐക്യമുണ്ടായത്. ആരാധ്യനായ MGS മേനോൻ, MGS നാരായണൻ പറയുകയുണ്ടായി, യഥാർത്ഥത്തിൽ നമുക്ക് ചരിത്രബോധമില്ല, ഉണ്ടായിരുന്നില്ല എന്ന് പാശ്ചാത്യർ ധരിച്ചു എന്ന്. ഇത് സംഭവിക്കാൻ കാരണം ഭാരതത്തില് ഏത് വസ്തുതകളും എഴുതിയിരിക്കുന്നത് കലിവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, പിന്നീട് ശാകവർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കലിവർഷം ആരംഭിക്കുന്നത് BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി അർദ്ധരാത്രിക്ക് സർവഗോണങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു വ്യാഴാഴ്ചയാണ്. ആ ദിവസം മുതൽക്കാണ് കലിവർഷം നമ്മൾ ആഘോഷിക്കാറുള്ളത്, ആചരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളുടെ കൃഷ്ണവർഷം 5102 എന്ന് നമ്മൾ പറയുന്നത്. കലിയുഗം തുടങ്ങി ആ ദിവസം അനുസരിച്ചാണ് സാധാരണ നാരായണീയം എഴുതിയതും പൂന്താനം പട്ടതിരിപ്പാടിന്റെയും ആര്യഭടന്റെയും ഭാസ്കരാചാര്യരുടെയും വടേശ്വരാചാര്യരുടെയും നാഗാർജുനന്റെയും അതുപോലെ തന്നെ ബുദ്ധന്റെയും ജൈനന്റെയും ചാർവാകന്റെയും സർവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുകയാണ് ആ വാക്ക്. അത് എഴുതിയിരുന്നത് കലിവർഷം ഉപയോഗിച്ചിട്ടാണ്. ഒരൊറ്റ ശാസ്ത്രജ്ഞന്മാർ പോലും ഭാരതത്തില് അവർ ജീവിച്ചിരുന്ന കാലത്തെക്കുറിച്ച് പറയാതിരുന്നിട്ടില്ല. പുസ്തകം എഴുതിയ വർഷം അവർ എഴുതിയിട്ടുണ്ട്, അവർ ജീവിച്ചിരുന്ന കാലം എഴുതിയിട്ടുണ്ട്, അവർ മരിച്ച ദിവസം വർഷം അവരുടെ ശിഷ്യന്മാർ എഴുതിയിട്ടുണ്ട്. ഭാരതീയർക്ക് ചരിത്രബോധമുണ്ടായിരുന്നു. ബോധമില്ലാതെ പോയത് ചരിത്രബോധമുണ്ടോ എന്ന് പരിശോധിക്കാൻ ചരിത്രകാരന്മാരില്ലാതെ പോയത് കൊണ്ടാണ്. ഒന്ന് പരിശോധിക്കാം, നൂറ്റാണ്ടില് സനാതന ധർമ്മത്തിന്റെ ചൈതന്യത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഞാനും നിങ്ങളുമായ നമ്മളെല്ലാം ചേർന്ന അവതാരങ്ങളാണ്. അവതാരങ്ങൾ ചുവട്ടിലേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപങ്ങൾ. സത്യസന്ധമായി നമ്മുടെ സംസ്കാരം പഠിക്കാം. ഓരോ വിത്തുകൾ വിത്തുകളായിട്ട് ആവശ്യമുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള സ്വതന്ത്ര സന്തുഷ്ടമായ ബാധ്യത, കടപ്പാട്, കടമ ഞങ്ങൾ നിർവചിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിച്ച് ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യം ആരെയും കുറ്റപ്പെടുത്താതെ ഓരോ ക്രിസ്ത്യാനിയിലും ഓരോ മുസ്ലിമിലും ഓരോ കമ്മ്യൂണിസ്റ്റുകാരനിലും ഓരോ കേരള കോൺഗ്രസ്സുകാരനിലും മുസ്ലിങ്ങളിലും വ്യക്തമായിട്ട് ഈ ദേശത്തിന്റെ പൈതൃകം പറഞ്ഞു കൊടുക്കണം. മൊത്തത്തില് ഹിന്ദുക്കളും ഹിന്ദുക്കളായിരുന്നവരും ഒരൊറ്റ രക്തത്തിന്റെ ഭാഗമാണ്. ഇവിടെ യെരുശലേമിലുള്ള ജനങ്ങളുടെ രക്തമില്ല, ഇവിടെ അറേബ്യയിലെ രക്തവുമില്ല, സനാതന ധർമ്മത്തിൽ ഹൈന്ദവ രക്തം മാത്രമേ ഇവിടെ ഉള്ളൂ. ഹിന്ദു എന്ന പദം പോലും വർഗീയമായി തരംതാഴ്ത്തിയ ഈ രാഷ്ട്രത്തിൽ അതെങ്കിലും SSLC പുസ്തകത്തിൽ മാത്രമല്ലാതെ മനസ്സിലും ഒന്ന് എഴുതാൻ നമുക്ക് സാധിക്കണം. ഹിന്ദു ജീവിതത്തിൽ ഒരിക്കലും വർഗീയമായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും സഹനാ ഭവതു സഹനോ പുനഃ എന്ന് പറയില്ല, ഭദ്രം കർണേവി ശൃണുയാവദേവ പറയില്ല, ആരോ ഭദ്ര കൃതമോ എന്ന് വിശുദ്ധ പറയില്ല, സർവേ ശിബിരത്തു സർവേ സമ്പുതയാവയാൾ പറയില്ല. ഈ രാഷ്ട്രത്തിന്റെ ജനത വർഗീയവാദികളായിരുന്നില്ല. ആ പദത്തിന് ഒരർത്ഥവും ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യസന്ധമായ ചരിത്രം പഠിക്കാൻ, പഠിപ്പിക്കാൻ, കർമ്മമണ്ഡലത്തിൽ ഇറങ്ങാൻ, ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ 2 കർമ്മപദ്ധതിയിൽ ഉറങ്ങൽ സ്വീകരിക്കാൻ, ലോകേശ്വൻ ദ്വിധാനിഷ്ഠ പുരാ പ്രോക്താമയാനഹ ജ്ഞാനയോഗേന സാന്ധ്യാന കർമ്മയോഗേന യോഗിന. അറിവ് നേടി അറിവ് കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തന മണ്ഡലത്തില് അതുപോലെ തന്നെ കർമ്മയോഗികളെ പോലെ ജനസേവനത്തിലൂടെയുള്ള പ്രവർത്തന മണ്ഡലത്തില് രണ്ടും ചെയ്യുന്ന ആരവം മാത്രമല്ല ലോകത്തില് രണ്ടും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി അമ്മയാണ്. വസ്തുതാപരമായി അറിവ് കൊടുത്തുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ പരമ്പരകള്, ആത്മീയ ചിന്തകളുടെ പരമ്പരകള്, ഇല്ലെങ്കിൽ ഡൽഹിയിലുള്ള ICHR ചെയർമാന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് ഭാരതീയ പൈതൃകത്തിന്റെ ചരിത്ര വീക്ഷണം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കർമ്മമണ്ഡലത്തിൽ ഇറങ്ങിയവരുടെ മനസ്സിലുദിച്ച വികാരം അറിവുള്ളവരെ കൊണ്ടുവന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരെ കൊണ്ടുവരാനുള്ള കർമ്മമണ്ഡലത്തിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുക. അദ്ദേഹം വരാൻ കാരണം ഒരു മണിക്കൂറാണെങ്കിലും ഈ രാഷ്ട്രത്തിന്റെ സത്യസന്ധമായ ചരിത്രം മുമ്പിലുള്ളവർക്ക് കേൾക്കാൻ അവസരമുണ്ടാക്കുക. ഈ കർത്തവ്യം നിങ്ങൾക്ക് സാധിക്കും. ഒന്ന് ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ 7 തലമുറ പാപം അനുഭവിക്കും. വെറുതെ സ്വസ്ഥമായിട്ട് മരിക്കാമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്ന കഴിഞ്ഞ തലമുറയുടെ ഉജ്ജ്വലമായ വിളക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം
അമ്മയുമായി പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായിട്ട് എല്ലാവർക്കും ബാധ്യതയുണ്ട്. രാഷ്ട്രത്തോടുള്ള ബാധ്യത, രാഷ്ട്രത്തോടുള്ള ഉത്തരവാദിത്വം, രാഷ്ട്രത്തോടുള്ള കടപ്പാട് ഇത് ഏറ്റെടുക്കേണ്ടത് ഇന്നാണ്. ഒറ്റയ്ക്ക് സാധിക്കും, അഞ്ചു പേരായിട്ട് സാധിക്കും, പത്ത് പേരായിട്ട് സാധിക്കും, ആയിരക്കണക്കിന് വ്യക്തികളായിട്ട് സാധിക്കും. ഒന്ന് മാത്രം അമ്മയെ ചികിത്സിക്കുമ്പോൾ കഞ്ഞതി പ്രതീക്ഷിക്കരുത്, ഒരു ഹാരം പ്രതീക്ഷിക്കരുത്, പത്മശ്രീ പ്രതീക്ഷിക്കരുത്, ഹലകം പ്രതീക്ഷിക്കരുത്. അമ്മയെ ചികിത്സിച്ചു കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോൾ അടുത്ത വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് താൻ തന്റെ അമ്മയെ കഴിഞ്ഞ 10 ദിവസമായിട്ട് ചികിത്സിക്കുകയായിരുന്നില്ലേ. അതുകൊണ്ട് കേരള ഗവൺമെന്റ് പരസഹായത്തിനുള്ള ഒരു അവാർഡ് തരാൻ തനിക്ക് തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കേൾക്കുന്നവർ ചിരിക്കും. കാരണം അമ്മയെ ചികിത്സിച്ചവൻ അവാർഡ് കൊടുക്കുകയോ? അമ്മയെ ചികിത്സിക്കേണ്ടത് യുവർ ഡ്യൂട്ടി, യുവർ റെസ്പോൺസിബിലിറ്റി ആൻഡ് യുവർ പ്രിവിലേജ്. യു ഹാവ് ടു ഡു ഇറ്റ്, നോട്ട് ദാറ്റ് ഇഫ് യു പ്ലീസ് പ്ലീസ് ഡു ഇറ്റ്, നത്തിങ് ലൈക്ക് ദാറ്റ്. അവർ റെസ്പോൺസിബിലിറ്റി, അത് നമുക്ക് ഏറ്റെടുക്കാം. ആരോടും ഉത്തരവാദിത്വമില്ലാതെ, ഒരു ഭൂരിപക്ഷവും നോക്കാതെ, ഒരു കോളവും ഒരു കോളവും അതിനാവശ്യമില്ല. ഈ രാഷ്ട്രത്തിന്റെ 10,000 വർഷത്തെ ചരിത്രത്തിന്റെ അവസാന ബിന്ദു നിൽക്കുന്നത് നിങ്ങളുടെ മുമ്പിലാണ്. അതിനെ മുമ്പോട്ട് കൊണ്ടുപോകണോ, തളർത്തണോ, മാറ്റിക്കളയണോ, നശിപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ആ ഉത്തരവാദിത്വം ഒന്ന് തിരിച്ചറിഞ്ഞ് അവരോടൊപ്പം നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും ക്ഷമയോടുകൂടി, നിറഞ്ഞ മുഖഭാവത്തോടുകൂടി, സംതൃപ്തമായ ഹൃദയത്തോടുകൂടി ഇവിടെ ഇത് കേട്ടുകൊണ്ടിരുന്ന എന്റെ പ്രിയ കുടുംബാംഗങ്ങൾക്ക് എന്റെ ജന്മസ്ഥലമായ ഇവിടെ തന്നെ വന്ന് എനിക്ക് ഈ പ്രഭാഷണം നടത്താൻ അവസരം നൽകിയ അമ്മയ്ക്കും അമ്മയുടെ മക്കൾക്കും അതുപോലെ സന്യാസിമാർക്കും ഇതിന്റെ പ്രവർത്തകർക്കും എല്ലാവരോടും വിനീതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ ചാരിതാർത്ഥ്യം സ്മരിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുന്നു.